مواقم പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുപോലെയും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അമലമാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ സാരാദൈവമായ നാമത്തിൽ എപ്പോഴും പുരാരിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, വലാനെ നീ പരിശുദ്ധനാവുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കിട്ടുതുടങ്ങിയപ്പെട്ടവനെ കൂടെ തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വരവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വരവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുശ്രുതാവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണയിൽ വിശിയ രാജാവേ നിനക്ക് സ്തുതി. പാർത്ഥിമോ പ്രസുദ്ധനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരയണമേ, തിരുവിട്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പന്തരണമേ, കടക്കാരോടെ പോലെ കടങ്ങളും പാവം നിങ്ങൾ ക്ഷമിക്കണമേ, പരീക്ഷ ദേശങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിന്യാസ സമുദ്രം ഞങ്ങളെ രക്ഷിച്ചോളണമേ, രാജ്യത്തെത്തിയും മോത്തു ിലേക്ക് നിനക്കുള്ളതെന്ന് വാങ്ങി കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായിട്ട് വിശുദ്ധ വാഴ്ത്തപ്പെട്ടവരാകുന്നു. മറിയാമേ നമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവത്തിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ ദൈവമേ, ഒരു സന്ധ്യ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തിരുവചന ധ്യാനം നിർവഹിപ്പാൻ പട്ടിപ്പാൻ ഓണം ഞങ്ങൾക്ക് അന്ന് കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ തന്നെ മുമ്പാകെ സമർപ്പിച്ച് ഈ ശുശ്രൂഷ നിർവഹിപ്പാനും ഈ ശുശ്രൂഷയെ സ്വീകരിപ്പാനും ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പ് അനുഷ്ഠാനങ്ങളിൽ കൂടി ഞങ്ങൾ പ്രയാണം ചെയ്യുന്ന ഈ ദിനങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് നമസ്കാരങ്ങളൊക്കെയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ നോമ്പ് നമസ്കാരങ്ങളൊക്കെയും അങ്ങയുടെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാഴ്ചയായി അംഗീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കരുണയല്ലാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലല്ലോ, ഞങ്ങളുടെ സന്തോഷവും സമാധാനവും ബലമെല്ലാം അവിടുന്ന് ചുരുങ്ങി വന്ന ദാനമാകുന്നു. ജീവിതാവസാന ഫലം അനുഭവിക്കാത്തക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ അപ്പോഴേ കുറ്റങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവമേ, ഈ പഠിക്കുന്ന കാര്യം മുതൽ തിരുവാതക്കൊണ്ട സംഗതിയാക്കണമേ. ഞങ്ങൾ നിന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് തോന്നാതെ സ്തുതിച്ചു പോകുവാനായിട്ട് തന്നെ. നന്ദി. പ്രിയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമുഖമായിട്ട് എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും അമ്മമാരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മള് ഒന്ന് ശമുവൽ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 20 വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ തീർത്തു. ഇത് പ്രധാനമായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് 21 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രത്യാശ വയ്ക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ശൗലും ദാവീദും തമ്മിലുള്ള ഒരു സംഘടനത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ഗോലിയാത്തിന്റെ പരിസ്ഥിതിയുടെ നേതാവായിരുന്ന ഗോലിയാത്തിനെ വളരെ അത്ഭുതകരമായ വിധത്തിൽ ദാവീദ് നിഗ്രഹിക്കുകയും അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന ഗോലിയാത്തിനെ ദാവീദ് നിഷ്കരണം വീഴ്ചപ്പോഴത് കണ്ട ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ സന്തോഷത്തോടുകൂടി ഈ ദാവീദിനെ വാഴ്ത്തുകയും അതുപോലെ തന്നെ ശൗലിനേക്കാൾ ഉപരിയായി ദാവീദിനെ വാഴ്ത്തിയപ്പോഴ് ഇത് കണ്ട ശൗലിന് അതിശക്തമായ കോപവും അസൂയയും പകയും ഒക്കെ ഈ ദാവീദിനോട് തോന്നി. ആ പകയുടെ ആധിക്യം മൂലം ദൈവത്തിന്റെ ആത്മാവ് ഈ ശൗലിൽ നിന്ന് മാറി ദാവീദിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഈ ശൗലിന്റെ ആത്മാവ് മാറുന്ന അവസരങ്ങളിലൊക്കെയും ശൗൽ ഒരുപാട് വേദനയും അസ്വസ്ഥതയൊക്കെ അനുഭവിക്കുമ്പോഴ് അല്ലെങ്കിൽ ഒരു ഭാഗ്യ പോലെ ഉള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴ് ദാവീദ് കിണറ വായിച്ചുകൊണ്ട് വീട് പൂർവ്വസ്ഥിതിയിലെത്തിക്കുന്നു. പക്ഷെ താമസിക്കാതെ തന്നെ ഈ വൈരാഗ്യം മൂത്തു വന്ന് ദാവീദിനെ കൊല്ലുവാൻ തക്കോണം ശൗല് ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ 19 അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ എത്തുമ്പോഴേക്കും 20 അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ എത്തുമ്പോഴേക്കും നഫാനിയൽ യോനാഥാന്, ഷൗലിന്റെ മകനായ യോനാഥാന് ദാവീദിനെ ഒരുപാട് സ്നേഹിച്ചു. പല അപകട ഘട്ടങ്ങളിലും യോനാഥാന് ദാവീദിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ദാവീദ് ഓടി ഒരു വയലിൽ ഒളിച്ചിരിക്കുമ്പോൾ യോനാഥാന് അവിടെ കടന്നു വന്ന് തന്റെ അപ്പൻ ചെയ്യാൻ പോകുന്ന ക്രൂരതയെ പറ്റിയൊക്കെ, ദാവീദിനെ ഉടനെ കൊല്ലാൻ കാണിക്കുന്ന ഭീകരതയെ പറ്റിയൊക്കെ ദാവീദിനോട് പറഞ്ഞു കൊടുത്ത് വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ദാവീദിനെ ഉറപ്പിക്കുവാനും അതുപോലെ തന്റെ എല്ലാ സ്നേഹവും സാന്നിധ്യവും തന്റെ ജീവൻ വരെ ദാവീദിന് വേണ്ടി ചൊരിഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഉള്ള തന്റെ ഒരുക്കം ഈ യോനാഥാന് ദാവീദിനെ അറിയിക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമസ്കരിച്ചുകൊണ്ട് രണ്ട് വഴിക്ക് കടന്നു പോകുന്നു. അങ്ങനെ നാഥാന് യോനാഥാനെ തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ നിന്ന് ദാവീദ് മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. 21 അധ്യായത്തിന്റെ ആരംഭം നമ്മൾ നോക്കുമ്പോഴ് ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കൽ ചെല്ലുകയാണ്. അഹീമേലെക്ക് ഒരു പുരോഹിതനാണ്. ദാവീദ് പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവിടെ കാര്യം നമുക്ക് നോക്കാം. അവിടെ ചോദിക്കാം, അഹീമേലെക്ക് ഏത് ദേശത്ത് എവിടെയാണ് സുസൂചന? നോബ്, നോബിലെ പുരോഹിതൻ എന്നാണ് പറയുന്നത്. നോബിലുള്ള പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കിലേക്ക് ചെന്നു. അഹീമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെതിരേറ്റ് അവരോട് ആര് കൂടെ ഇല്ലാതെ തനിച്ചു വരുന്നു എന്ത് എന്ന് ചോദിച്ചു. വാസ്തവത്തില് ഈ അഹീമേലെക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ അഹീമേലെക്ക് വിവരങ്ങളൊന്നും അറിയത്തില്ല. അഹീമേലെക്കിന്റെ ധാരണ ഇപ്പോഴും ഈ ശൗലിന്റെ കൂടെ തന്നെയുള്ള പിന്നെ സേനാധിപരാണ് ദാവീദ്, അല്ലെ ശൗലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ദാവീദ് എന്നുള്ള ഒരു ബോധ്യമാണ് അഹീമേലെക്കിന് അതുവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ദാവീദിനെ, ഈ ഒളിച്ച് ചാടി വന്ന ദാവീദിനെ കണ്ടുകൊണ്ട് അഹീമേലെക്ക് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ്, നീ തനിച്ചു വരാൻ തക്കോളം കാര്യം ആരുന്നിന്റെ കൂടെ ഉണ്ടായില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ദാവീദ് ഉണ്ടായ സന്തോഷമൊന്നും അഹീമേലെക്കിനോട് പറയുന്നില്ല. വാസ്തവത്തിൽ ദാവീദ് മറച്ചു വെക്കുക, അതിന്റെ കാരണം എന്താണെന്നൊന്നും ഇതിനെ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. ദാവീദിനെ ഒരു സത്യത്തിൽ കള്ളപ്രകാരം രാജാവിനെ ഒരു കാര്യം ഏൽപ്പിച്ചു, ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യമൊന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ബാല്യക്കാരൻ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ബാല്യക്കാരനുണ്ട്, അവിടെ ചെല്ലണം ഞാൻ ചട്ടം കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എന്റെ കൂടാതെ അധികം ആളുകളൊന്നുമില്ല. ഞാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ രഹസ്യമായിട്ട് വന്നതെന്നുള്ള ഒരു ഒരു ആശയമാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ദാവീദ് രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആകെ നിന്റെ കൈവശം വല്ലതും ഉണ്ടോ? ഒരു 5 അല്ലെങ്കിൽ തക്കാലം കൈവശമുള്ളതെന്തെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായ കൈവശമില്ല, ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാമെന്ന് ഉത്തരം പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കേട്ടോ. പൂർണ്ണവാക്യത്തെ പറഞ്ഞത് ആകയാൽ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്, കൈവശം വല്ലതുമുണ്ടോ, വല്ലതുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. അവർ 5 അല്ലെങ്കിൽ തൽക്കാലം കൈവശം എന്തെങ്കിലും ഉള്ളത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴേ എനിക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ ഭാഗം നമ്മളെ വളരെ ചിന്തിക്കേണ്ടത്. കാരണം ഇത്രയും വലിയ കഴിവുള്ള ഒരു രാജാവ്, അല്ലെങ്കിൽ രാജാവായില്ല, ദൈവൻ രാജാവാക്കിയെങ്കിലും ഒരു രാജാവിന്റെ സ്ഥാനത്തോട്ട് ഒരു ആധികാരികമായ തലത്തിൽ അവരെ വന്നില്ല. കാരണം ശൗല് തന്നെയാണ് നിലവിൽ രാജാവായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. ഇത്രയും പക്ഷേ ഇത്രയും വലിയ ഉയർന്ന സ്ഥാനത്തുള്ള ഒരു വ്യക്തി, ദൈവത്തോട് ഒരുപാട് ബന്ധപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഭയന്ന ഒരു ശത്രുവിനെ നിഷ്കാരണം കൊന്ന ഒരു വ്യക്തി, ഒരു അപ്പത്തിന് വേണ്ടി കേഴുന്ന ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മൾ വളരെ നമ്മുടെ ലൈഫുമായിട്ടൊക്കെ വളരെ കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത്രയും ദാവീദ് ദൈവത്തോടടുത്ത ഒരു മനുഷ്യന് കാരണം ആ ചോദിക്കുന്ന ചോദ്യം തന്നെ എന്ത് ദയനീയമാണ്. നിന്റെ കൈവശം വന്നത് കൊണ്ടോ ഒരു 5 അല്ലെങ്കിൽ തൽക്കാലം കൈവശം എന്തെങ്കിലും ഉള്ളത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. വിശ്വസത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ ഒരു ഉയർന്ന നേതാവിന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ദാവീദ് എങ്ങനെ കഴിഞ്ഞൊരു മനുഷ്യനാണ് നമുക്കറിയാം. ആട്ടിടയനാണ്, ഒരിക്കലും പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിൽ, ചെറിയൊരു കുടുംബം തോന്നുന്നുള്ളൂ, പക്ഷെ ഒരിക്കലും പട്ടിണിയല്ല. സഹോദരങ്ങളൊക്കെ ശൗലിന്റെ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ സേനാ മതിയിൽ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ. അപ്പൊ നല്ലൊരു സാമ്പത്തിക പശ്ചാത്തലമുള്ള വ്യക്തി തന്നെയാണ് ദാവീദ് രാജാവ്, ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തി. പക്ഷെ എന്നിട്ടും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ വഴിയിൽ ഇറങ്ങിയപ്പോൾ പട്ടിണി കിടക്കേണ്ട ഗതികേട് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. നമ്മളെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഈ ഒരുപാട് സംശയമുളവാക്കുന്ന അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരുപാട് ചിന്ത ദാവീദിനെ നമുക്ക് കാണും. ഇവിടെ പറയുന്നുണ്ട് നിനക്ക് അതിൽ എന്തെങ്കിലും എനിക്കുണ്ടോ എന്ന് തന്റെ വിശപ്പിന് വേണ്ടി ദാവീദ് ഇങ്ങനെ കേൾക്കുന്നതായിട്ടാണ്. അതിന് പുരോഹിതന്റെ ദാവീദിനോട് വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. കാരണം ഇങ്ങനെ അധികം അപ്പമോ അല്ലെങ്കിൽ ഭക്ഷണമോ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പതിവില്ല. ഭാഗ്യം അവിടെ ഉണ്ടായിരുന്നത് പരിശുദ്ധമായ അപ്പം, വിശുദ്ധമായ കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ, അല്ലാതെ സാമാന്യമായ കൈവശമില്ല. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നത് താനാമെന്ന് ഉത്തരം പറഞ്ഞു. ആ അപ്പം എന്ന് പറയുന്നത് വിശുദ്ധ അപ്പമാണ്, അതങ്ങനെ ചുമ്മാ കൊടുക്കേണ്ട അപ്പമൊന്നുമല്ല. പക്ഷെ ദാവീദിന്റെ വിശപ്പും അല്ലെങ്കിൽ ദാവീദിന്റെ പ്രയാസവും അല്ലെങ്കിൽ കൂടെ ആളുകളുണ്ട് ഇവിടെ നേരത്തെ ഒറ്റയ്ക്ക് വരുന്നു പറഞ്ഞാലും വലിയ സൈന്യം ഇല്ലെന്നുള്ള അർത്ഥത്തിലാണെങ്കിലും, കാരണം ദാവീദിന്റെ കൂടെ പല ആൾക്കാരും ഉണ്ട് എന്നുള്ള ദാവീദ് പറഞ്ഞു. അവരെ ഇന്ന സ്ഥലത്ത് അവരെ ഞാൻ ആക്കിയിട്ടാണ് പോകുന്നതാണ് ദാവീദ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവർക്കും കൊടുക്കണം. അപ്പൊ ഈ പുരോഹിതം പറയുന്നുണ്ട് നിന്റെ ബാല്യക്കാര് സ്ത്രീകളോട് അകന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അശുദ്ധമായിട്ടാണോ നിലനിൽക്കുന്നത് എന്നുള്ള തലത്തിൽ അവിടെ പുരോഹിതൻ ചോദിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഈ അപ്പം താനാവെന്ന് പറഞ്ഞു. ദാവീദ് പുരോഹിതനോട് ഈ മൂന്ന് ദിവസമായി സ്ത്രീകൾ ഞങ്ങളോട് അകന്നിരിക്കുന്നു, ഇതൊരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രക്കോപ്പുകൾ ശുദ്ധമാക്കിയിരുന്നു, ഇന്നോ അവരുടെ കോപ്പുകൾ എത്രയധികം ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധമായ അപ്പം കൊടുത്തു. ചിന്തിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്കറിയാം. ഈ വേദഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം നമ്മൾ വളരെ സുപരിചിതമുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സംഭവം. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ അടുത്ത് പരീശന്മാര് കർത്താവിനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെ. ഇതിന്റെ അവര് ഇങ്ങനെ വയൽ പ്രദേശത്തൂടെ പോയി പിന്നെ നെല്ല് ഒക്കെ കതിരൊക്കെ പഴിച്ചിരുന്ന അവസരത്തില് അവിടെ ചേർത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ പിന്നെ എന്താ ചോദിക്കുന്നത്, പഴയ ദൈവത്തിലെ പുരോഹിതന്മാരും അല്ലെങ്കിൽ മോശയുടെ കൽപ്പനയുണ്ട് ഉപവസിക്കണം, പക്ഷെ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോള് പിന്നെ ഈ കർത്താവ് പറയുന്നുണ്ട് ദാവീദും കൂടെയുള്ളവരും നിങ്ങൾ ചെയ്തത് നിങ്ങൾ കോർത്തുന്നില്ലേ, അന്ന് പിന്നെ അബിയാസാർ മഹാപുരോഹിതൻ അഹീമേലേക്ക് പുരോഹിതനായിരിക്കുന്ന അവസരത്തില് ദേവാലയത്തിൽ കടന്നു എന്നുകൊണ്ട് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ കഴിക്കാൻ അവകാശമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ദാവീദും പരിചാരകരെ കഴിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അല്ലേ? ശാപത്ത് മനുഷ്യന് നിയമത്തിന് വേണ്ടി അല്ല, ശാപത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാതെ ശാപത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരീക്ഷന്മാരെയൊക്കെ തിരുത്തുന്ന ഒരു ഭാഗം നമുക്കതറിയാം. കർത്താവ് തന്നെ ഈ വേദഭാഗം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പക്ഷെ ഇവിടെ ദാവീദിന് ഈ പുരോഹിതന് ആ അപ്പത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ ഈ വലിയൊരു പ്രസക്തിയുണ്ട് ഈ ഭാഗത്തിന്. കാരണം ഈ കാഴ്ചയപ്പം എന്ന് പറയുന്നത് പുരോഹിതൻ മാത്രം ഭക്ഷിക്കേണ്ട അപ്പമാണ്, വിശുദ്ധ അപ്പമാണ്, അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധിയോടുള്ള ആളുകൾ അതുമായിട്ട് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കേണ്ട കാഴ്ചയപ്പമാണ്. ആ കാഴ്ചയപ്പമാണ് ദാവീദിന് ഈ പുരോഹിതം കൊടുക്കുന്നത്. പക്ഷെ കൊടുക്കുന്നതിന് മുമ്പ് പുരോഹിതൻ ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെ, ഈ അപ്പം ഭക്ഷിപ്പാൻ തക്കവണ്ണം വിശുദ്ധനാണോ എന്നാ ചോദ്യത്തിന്റെ അർത്ഥം. സ്ത്രീകളോട് അകന്ന് നിൽക്കുക എന്നുള്ളത് ഒരു 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 ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, എല്ലാ തരത്തിലും വിശുദ്ധിയോടെ സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് ദൈവത്തിന്റെ കാഴ്ചയപ്പം എന്നുള്ള ഒരു തലത്തിലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത്രമാത്രം ഭീകരമായിട്ടും അത്രമാത്രം പ്രാധാന്യത്തോടും പ്രസക്തമായിട്ടാണ് ഇവിടെ ഈ പുരോഹിതനെതിരെ വിശദീകരിക്കുന്നത്. ഞാനിത്ര ഇത്രയും കാര്യമായിട്ട് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു വരാം അല്ലെ. എനിക്ക് നാട്ടിൽ നിന്ന് വന്നതിനേക്കാളും അമേരിക്കയിൽ വന്ന് ഈ പള്ളികളിൽ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ കാണുന്നതിന്റെ പ്രത്യേകത ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാ ഞായറാഴ്ച വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് കാണുന്നുണ്ട്. എന്റെ ഡോപ്പള്ളി നാട്ടിലെ 10,000 വീട്ടുകാരുള്ള വലിയൊരു പള്ളിയാണ്. പക്ഷെ അവിടെ ഒരു ഞായറാഴ്ച 50, 60, 70 മാക്സിമം അത്ര തന്നെ ആളുകളല്ല. അല്ല, പെരുന്നാളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ദിനം വരുമ്പോഴേ കൂടുതൽ, അല്ലെങ്കിൽ നോർമൽ സൺഡേയിലൊക്കെ അത്രയും പേരെ കുർബാന അനുഭവിക്കുന്നത് കാണുന്നുണ്ട്. അതൊക്കെ അമേരിക്ക വരുമ്പോൾ ഒരുപാട് ആളുകൾ കുട്ടികൾ ഉൾപ്പെടെ പോകാൻ താല്പര്യത്തോടെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം വിശുദ്ധ കുർബാനയുടെ നിയമം അനുസരിച്ച് വരുന്ന എല്ലാ ആളുകളും വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്നുള്ളതാണ് നിയമം. അഥവാ പക്ഷെ ഏതെങ്കിലും ഒക്കെ അനുഭവിക്കുന്നില്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരുക്കമില്ലെങ്കിൽ ഒരിക്കലും അനുഭവിക്കുകയും ചെയ്തത്. അപ്പം അത്ര പ്രസക്തമായിട്ട് കാണാനുള്ള സംഗതിയാണ് വിശുദ്ധ കുർബാന. പക്ഷെ ഇവിടെ ഒത്തിരി ആളുകൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരു ചോദ്യം രണ്ടാമൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ നിൽക്കും, ഈ വരുന്ന സ്വീകരിക്കുന്ന ആളുകളല്ല വളരെ 100% ഒരുക്കത്തോടെയാണോ ഇത് ഭക്ഷിക്കുന്നതെന്നുള്ളത് വലിയൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഈ കുർബാന എടുക്കാൻ വരുന്ന ഓരോ ആളുകളും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. കർത്തൃത്വം പരിശുദ്ധമായിട്ടാണ് ഇവിടെ ഈ പഴയ നിയമ കാലഘട്ടത്തിലാണെങ്കിൽ പോലും അതിന്റെ എത്ര തീക്ഷ്ണമായിട്ടാണ് പുരോഹിതനാ ചോദ്യം ചോദിക്കുന്നത്. നീയും നിന്റെ രാജാവിനോട് രാജാവിന്റെ മുകളിലോട് വരുന്ന ആളോടാ ചോദിക്കുന്നത്, നീയും നിന്റെ കൂടെ ഉള്ളവരും ഈ അപ്പം ഭക്ഷിക്കാൻ തക്കോണം അറക്കാതെ ഒരുക്കാണോ അത് അവർക്ക് പോലും കൊടുക്കാൻ പാടില്ലാത്തതാണ്. ചിലത്തും ഒരു അത്യാവശ്യ ഘട്ടത്തില് പുരോഹിതന് കൊടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നുണ്ട്. അത് കാരണം സിറ്റുവേഷൻ അനുസരിച്ച് പൊതുവെ പെരുമാറുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, വിശുദ്ധിയാണോ ഇത് ഭക്ഷിക്കാനായിട്ട്? ഇത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ശരിക്കും ഈ വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ പരിശുദ്ധമായിട്ടാണോ നാം ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഉടനെ ഈ രാജാവ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദാവീദ് പറയുന്നുണ്ട്, ഞങ്ങൾ 3 ദിവസമായിട്ട് ഇങ്ങനെ അത്യാവശ്യ വളരെ കൊട്ടാരത്തില് രാജാവ് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പോലും ഞങ്ങൾ വിശുദ്ധിയോടാണ് വരുന്നത്, ഞങ്ങൾ സ്ത്രീകളോ ആയിട്ട് അങ്ങനെ ഇതൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റേ യാതൊരു രീതിയിലുള്ള അശുദ്ധി ഞങ്ങൾക്കില്ല, ഇത് പക്ഷെ പല കടം അർഹത ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഈ വിശുദ്ധ അപ്പം ഈ ദാവീദ് രാജ ഈ ദാവീദിനെ കൂടെയുള്ളവർക്കും ഈ പുരോഹിതനെ ഉള്ളതെടുത്ത് കൊടുക്കുകയാണ്. അവരെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവിടെ നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഈ സംഭാഷണം പുരോഹിതനും ദാവീദും തമ്മിൽ നടത്തുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ 7-ാം വാക്യത്തിൽ, ദാവോദ് എന്ന പേരുള്ള ഒരു ഏദോമ്യനെ അവർ യഹോവയുടെ സന്നിധിയിൽ അടച്ചിരുന്നു, അവർ സൗലിന്റെ ഇടയന്മാർക്ക് പ്രമാണിയായിരുന്നു. അത്ര ഭാഗ്യം അവിടെ പറയുന്നുള്ളൂ. അവിടെ അടച്ചിടുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പിന്നെ അടച്ചിടുക എന്നുള്ളതായിരിക്കാം, നമുക്ക് അതിനെ പറ്റി കൂടുതൽ വിശദാംശങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നീട് ഈ നോവലിനെ പറ്റി ദാവീദ് പറയുന്നുണ്ട് ഈ താമസിക്കാതെ മറ്റൊരു ഭാഗത്ത്, അതിലേക്ക് പിന്നീട് നമുക്ക് വരാം. അപ്പം അങ്ങനെ അവസാനം ഈ സൗലും പിന്നെ കഹീബയത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ദാവീദ് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? കാരണം രാജ്യരാമാനം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഇറങ്ങിയതാണ് ദാവീദ്. കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, കൂടെയുള്ള ആരുടെയും കയ്യിലില്ല. അപ്പം അദ്ദേഹം പുരോഹിതനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ എന്തെങ്കിലും ആയുധമോ കുന്തമോ വാളോ ഉണ്ടോ? അവിടെ രാജാവ് പറയുന്ന പുരോഹിതൻ പറയുന്നുണ്ട്, യാതൊരു പിന്നെ സംഗതി ഇവിടെ ഇല്ല, ആയുധങ്ങളൊന്നും പിന്നെ ഇല്ല എന്ന് പറയുന്നു. എന്നാല് ഏഴാം താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തനായ ഗോലിയോത്തിന്റെ വാൾ ഏഫോദിന് പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാവീദ് ഗോലിയോത്തിനെ കൊന്ന വാള് അവിടെ പിന്നെ ഒരു ഏഫോദിൽ പൊതിഞ്ഞ് ശീലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കും, ഏഫോദിന്റെ പുറകില് ശീലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ നീ എടുത്തോളാ പറഞ്ഞു. അവിടെ ദാവീദിന് സന്തോഷമായിട്ട് പറയുന്നുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് തള്ളി മറ്റൊന്നുമില്ല, അതെനിക്ക് തരണം എന്ന് ദാവീദ് പറഞ്ഞു. കാരണം അത് ദാവീദ് ശത്രുവിനെ കൊന്ന ശത്രുവിനുള്ള ആയുധമാണ് ദാവീദ് പറയുകയാണ്. അത് തന്നെയാണ് എനിക്ക് ഉത്തമമായ ആയുധം, അതെന്തേ തരിക എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് അവിടെ നിന്ന് പുറപ്പെട്ട് സൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീശിന്റെ അടുത്ത് ചെന്നു. നമ്മളെല്ലാം ഓർക്കണം, ആദ്യം ഈ അഹീമേലെക്ക് നോബിൽ പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുത്ത് ചെന്നു, അവിടുന്ന് പിന്നെ പുറപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോകുന്ന ഇവിടേക്കാ ഗത്ത് രാജാവായ ആഖീശിന്റെ അടുത്ത് ചെല്ലുന്നു. എന്നാൽ ആഖീശിന്റെ പ്രത്യമാർ അവരോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ? ശൗലായിരത്തെ കൊന്നു, ദാവീദ് 16 കൊന്നു, നൃത്തങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഈ ഗത്ത് രാജാവ് ആഖീശിന്റെ അടുത്ത് ചെന്നപ്പോഴ് ഗത്ത് രാജാവ് ആഖീശിന്റെ അടുത്ത് ചെന്നപ്പോഴ് ആ ദേശത്തുള്ള ആളുകള് ഈ ദാവീദിനെ തിരിച്ചറിയുക. അത് വലിയ അപകടമാണ്. കാരണം ദാവീദ് പോവുക എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടാണ്. കാരണം ഈ സ്ഥലങ്ങളിലെല്ലാം സൗൽ എന്ന് പറയുന്ന വലിയ മഹാരാജാവിന്റെ പരിചാരകന്മാരും പണന്മാരും ഒക്കെ ഈ ദേശത്ത് ഒരുപാടുണ്ട്, ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ അഹീമേലെക്ക് പോലും ഈ സൗലിനെ ബഹുമാനിക്കുന്ന ഒരു ഒരു പുരോഹിതനാണ്. അപ്പം അതുകൊണ്ട് ഈ അഹീമേലക്കിനോട് പോലും രാജാവ് ഈ ദാവീദ് ഈ കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. അപ്പം ദാവീദ് അവിടെ നിന്ന് ഓടി എവിടെ പോകുന്നു? ഗത്ത് രാജാവിന്റെ അടുത്ത് ഇരുന്നു, അഹീസിന്റെ അടുത്ത്. അവിടെ ചിലപ്പോഴും നാട്ടുകാരെല്ലാം തന്നെ തിരിച്ചറിയുകയാണ്. അപ്പം അത് തിരിച്ചറിയുന്ന ഒരു ബോധ്യം വന്നപ്പോൾ ദാവീദ് ചെയ്തെന്നാ അറിയാമോ, ഈ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത വണ്ണം ദാവീദ് ഒരു പ്രാർത്ഥനയെപ്പോഴും അഭിനയിക്കുക. അവിടെ ചെന്ന തുപ്പലൊക്കെ ഒലിപ്പിച്ച് ഇത് ദാവീദ് കാണിക്കുന്ന ഒരു വലിയ നമ്പറാണ്. കാരണം ഈ നമ്പർ കാണിച്ചെങ്കിലേ ദാവീദ് അവിടെ രക്ഷയുള്ളൂ. ഒരു പ്രാർത്ഥനയെപ്പോലെ ദാവീദ് അവിടെ അഭിനയിച്ച് കാണിക്കുക, മുടിയൊക്കെ വലിച്ചിളക്കി തുപ്പലൊക്കെ മുഖത്തൂടൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ കൊട്ടാരത്തിൽ പ്രാർത്ഥനയെപ്പോലെ കടന്നു പോകുന്നു. അപ്പൊ ഈ കൊട്ടാരത്തിൽ വരുന്നതല്ല, ദാവീദിനെ പിടിച്ച് രാജാവിന്റെ അടുക്കൽ ആൾക്കാർ കൊണ്ടുപോകുന്നു, ഇത് രാജാവാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വെച്ച് ദാവീദ് അഭിനയിച്ച് കാണിച്ചപ്പോഴ് ഉടനെ ഈ ഗത്ത് രാജാവ് പറയുന്നുണ്ട്, ഒരു പ്രാന്തം എന്നെ അടുത്തതിനെ കൊണ്ടുവന്നത്, ഞാൻ പ്രാന്തനാണ്, അവർ ഈ കൊട്ടാരത്തിലുള്ള എല്ലാ ആളുകളും പ്രാന്തം വരാമോ, എന്റെ അടുക്കുന്ന അയാളെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞ് പിന്നെ ഇതിന് എന്റെ അറിവിലെല്ലാം അവരെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ദാവീദിനെ പ്രാന്തൻ ആന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വിടും. അല്ലെങ്കിൽ ദാവീദിനെ കൊട്ടാരത്തിനടുക്കി അടക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യത്തുള്ളൂ. പക്ഷെ ദാവീദ് അവിടെ കാണിച്ചൊരു ബുദ്ധിയാണ് ഈ പ്രാന്താട്ട് അഭിനയിക്കുക. പ്രാന്തനെ അവിടെ വെക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് രാജാവ് പിന്നെ അധിക കൽപ്പന കൊടുക്കുന്നുണ്ട് ഇവരെടുത്ത് പുറത്തു കളയാൻ. അങ്ങനെ ദാവീദ് എന്ത് ചെയ്തെന്ന് അറിയാമോ, അവിടെ നിന്ന് ഓടി എവിടെ പോയി? അബ്ദുല്ലാ ഗുഹയിലേക്ക്. 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം അതാണ്. അബ്ദുല്ലാ ഗുഹയിൽ വെച്ച് ദാവീദ് പിന്നെ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്നു. അപ്പൊ വളരെ ചോദ്യം ചോദിക്കാം, ദാവീദ് ഒളിച്ചിരുന്ന ഗുഹ ഏതെന്ന്? അബ്ദുല്ലാ ഗുഹ നമുക്ക് അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. അവിടെ കൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാവോ, ദാവീദിന്റെ സഹോദരന്മാരും പിതൃഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ വന്നു. അവിടെ പറയുന്നുണ്ട് 2-ാം വാക്യത്തിൽ, 22-ാം അധ്യായം 2-ാം വാക്യം, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോട് കൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. ഈ ദാവീദിനെ കാണാനായിട്ട് ഒത്തിരി ആളുകളുണ്ട്, അവന്റെ ചർച്ചക്കാർ ബന്ധുക്കളൊക്കെ. പക്ഷെ അവരുടെ ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണെന്നുള്ള അവിടെ പറയുന്നുണ്ട്. ഞെരുക്കമുള്ളവര്, കടമുള്ളവര്, സന്തുഷ്ടിയില്ലാത്തവര് എന്നീ ആൾക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. കാരണം ഇവര് ദാവീദിനെ കാണാൻ വന്നതിന്റെ പിന്നിൽ ഒരു കാരണം കൂടെ ഉണ്ട്. ഏത് തരത്തിലുള്ള ആളുകളെയും സ്നേഹിക്കുന്ന ഒരു മഹാ വിശാല മനസ്കനായ വ്യക്തിയാണ് ദാവീദിന. ഒരിക്കലും ചൗരാരുന്നെങ്കിലും ആളുകൾ എന്ന് പറഞ്ഞിട്ട് പോവുകയായിരുന്നു. ഈ ദാവീദിന്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാ ആൾക്കാരെയും സ്നേഹിക്കുന്ന ഒരു, അതുകൊണ്ടാണല്ലോ ഇന്നും ദാവീദ് എന്ന് പറയുന്ന ഒരു പേര് വളരെ ശ്രദ്ധേയമായിട്ട് നിലനിൽക്കുന്നത്. നമ്മുടെ സഭയിലാണെങ്കിലും ഏത് സഭയിലാണെങ്കിലും ദാവീദിന്റെ സങ്കീർത്തനം ഇന്നും ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്നതിന് പിന്നിൽ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ അസാധ്യമായ ദൈവിക ബന്ധവും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തി എന്നുള്ള എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ഒരു വ്യക്തിയാണ് ദാവീദ്. ചില പാപങ്ങളൊക്കെ സംഭവിക്കുന്ന വേറൊരു കാര്യം, എങ്കിൽ തന്നെയും നല്ലൊരു വ്യക്തിത്വത്തിലുള്ളവരാണ് ദാവീദ് എന്നുള്ളതിന്റെ. അപ്പൊ ഈ തരത്തിലുള്ള ആളുകളെല്ലാം അവിടെ വന്നുകൂടി അവരവർക്ക് തലവനായി തീർന്നു അവരോട് വരുന്ന. അപ്പൊ ആ ആളുകളെ താൻ കൂട്ടി തന്റെ കൂടെയുള്ള ഒരു ബലമുള്ള ഒരു കൂട്ടായ്മയായിട്ട് താൻ ഈ ദാവീദ് അവരെ കൊണ്ടുപോവുകയാണ്. പിന്നെ ദാവീദ് പറയുന്നത്, പിന്നീട് ദാവീദ് അവിടെ വിട്ട് മോവാബിലെ മിസ്പായിൽ വന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ എന്റെ അപ്പനെയും അമ്മയും നിങ്ങളുടെ അടുക്കൽ. അപ്പൊ ഈ കൊന്നവരുടെ കൂട്ടത്തിൽ തന്നെ മാതാപിതാക്കളുണ്ട്. ഒരുപക്ഷെ ഈ അപ്പനും അമ്മയ്ക്കും ഒരു ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം ഷൗലിന്റെ. അതുകൊണ്ടായിരിക്കാം ഈ മോവാബ് ദേശത്ത് മിസ്പായിൽ വന്നിട്ട് മോവാബിലെ രാജാവിനോട് പറയുന്നത്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോളും എന്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ ഒന്ന് പാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. ഈ മോവാബ് രാജ്യത്ത് പിന്നെ ഈ മാതാപിതാക്കളെ കൊണ്ടെത്തിക്കുക, ദാവീദ് ഒരു അഭയം കൊടുക്കുകയാണ്. അവിടെ ചോദിക്കുകയാണ്, എന്റെ മാതാപിതാക്കളെ ഇവിടെ പാർപ്പിക്കണം, ദൈവം എനിക്ക് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല, പിന്നെ അതുവരെയെങ്കിലും ആ ഒരു അറിവ് എനിക്ക് കിട്ടുന്ന വരെയെങ്കിലും എന്റെ മാതാപിതാക്കളോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് അവരെ അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. മോവാബിൻ രാജാവിന്റെ സന്നിധി കൊണ്ടുവരുന്നു. ദാവീദ് അവിടെ ചോദ്യം ചോദിക്കാം, ദാവീദ് മാതാപിതാക്കളെ ഏൽപ്പിച്ച സ്ഥലം എവിടെ? മോവാബിലെ മിസ്പായിൽ, അല്ലെ മോവാബ് രാജാവിന്റെ അടുത്ത് അഭയം കണ്ടെത്തി എന്ന് പറയുന്നു. ദാവീദ് ദുർഗത്തിൽ താമസകാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ ഗാദ് പ്രവാചകൻ ദാവീദിനോട് ദുർഗത്തിൽ പാർക്കാതെ, യഹൂദ അവിടെ ഗാദ് പ്രവാചകൻ മറ്റൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന് ഈ ദാവീദിനോട് പറയുന്നുണ്ട്, നീ ദുർഗത്തിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പുറപ്പെട്ട് രേഖത്ത് കാത്തിലെത്തി. കാരണം അത് പറയാനായിട്ട് കാരണം, ഒരുപക്ഷെ പിന്നെ അവിടെ ഉള്ളവർക്ക് അനുഭവിച്ച് കാണും ദാവീദ് അവിടെയുണ്ട്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ശൗൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയുധ വാഹുവിനായിട്ട് വന്ന് ദാവീദിനെ കൊല്ലും. അത് അറിഞ്ഞുകൊണ്ടാണ് ഇവര് വന്ന് പറയുന്നത്, നീ ഇപ്പൊ ദീർഘവർത്തിയായ അല്ലെങ്കിൽ പ്രവാചകനായ ഗാദ് പ്രവാചകന് ദാവീദിനോട് പറഞ്ഞത്, പിന്നെ നീ ദുർഗത്തിൽ പാർക്കാതെ യഹൂദദേശത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് പുറപ്പെട്ട് യഹൂദദേശത്ത് വേഗത്ത് കാത്തിൽ വന്നു. പോകുന്ന വഴിക്കുള്ള ഒരു കാടായിരിക്കാം അവിടെ. അവിടെ ഇങ്ങനെ ചോദിക്കാം, ദുർഗത്തിൽ പാർക്കാതെ യഹൂദദേശത്തേക്ക് ദാവീദിനെ പറഞ്ഞു വിട്ട പ്രവാചകൻ ആര്? ഗാദ് പ്രവാചകൻ. അല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യമായിട്ട് വളരെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ആറാം വാക്യം വന്ന് നമ്മൾ കാണാം, ദാവീദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നത് ശൗൽ കേട്ടു. അന്ന് ശൗൽ കയ്യിൽ കുന്തവുമായി ഗിബെയയിലെ കുന്നിന്മേലുള്ള വിജുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ പ്രത്യന്മാരെല്ലാവരും അവന്റെ ചുറ്റും നിന്നിരുന്നു. ശൗൽ ചുറ്റും നിൽക്കുന്ന പ്രത്യന്മാരോട് പറഞ്ഞത്, ബെന്യാമീന്റെ രേഖേറ്റുകൊള്ളു, ഇഷായുടെ മകൻ നിങ്ങൾക്കൊക്കെയും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തന്ന് നിങ്ങളെ എല്ലാവരെയും സഹസ്രാധിപന്മാരും സഹവാന്മാരും ആക്കുമോ എന്ന് പറഞ്ഞ ഈ സത്യത്തില് ഈ ശൗലും കൂട്ടരും ഈ ദാവീദ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്നു വരുന്നു. കടന്നു വന്നിട്ട് അവിടെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അവർ കൃത്യമാരുടെ ചുറ്റു നിന്നു. ശൗൽ ചുറ്റും നിൽക്കുന്ന കൃത്യമാരോട് മുഴുവൻ ആളുകളും കേൾക്കത്തക്കോളം പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ദാവീദ്? ദാവീദിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരുമോ, അവൻ നിങ്ങൾക്ക് നായകനോട് ആമനോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം അവനെ കൊണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ കൗലിന്റെ ഒരു കുടില ബുദ്ധിയാണ് നമ്മൾ കാണുന്നത്. ദാവീദിനെ കൂടെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ദാവീദിനെ തെറ്റിപ്പിക്കാനുള്ള ഈ ശൗലിന്റെ വളരെ നയതന്ത്രമായ ഇടപെടലാണ് നമ്മളിവിടെ കാണുക. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുമായിട്ട് തെറ്റിക്കുന്നത് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ദേഹിക്ക് വിരോധമായി കൂട്ടുകൂട്ടി ഉണ്ടായിരിക്കുന്നു, എന്റെ മകൻ ഇഷായുടെ എന്നിട്ട് പറയുകയാണ്, എന്റെ മകനും അവരും തെറ്റിപ്പോയി ജ്ഞാനാധാനെ പറ്റിയതായിരുന്നു, അവരും ഇഷായുടെ മകനുമായിട്ട് കൂട്ടുകെട്ടി ഇവരെല്ലാവരും എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്, നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്താനാണ് ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ ഏതോമിയെ നമ്മൾ കാണുന്നത്, ദോലേജ്. അപ്പൊ ഇങ്ങനെ ഈ വാസ്തവത്തില് ഈ ദാവീദ് എവിടാണെന്നുള്ളത് വ്യക്തമായിട്ട് ശൗൽ അറിയത്തില്ല, ആ ദേശത്തുണ്ടെന്ന് അറിയാം. അപ്പം ഇങ്ങനെ ഒരു പ്രഭാഷണം ശൗൽ അവിടെ നടത്തുന്നതിന്റെ പിന്നില് ആരെങ്കിലും ദാവീദിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ശൗലിന് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസംഗം ദാവീദിനെ പറ്റി സൗദ് നടത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര് വരുന്നത്? നോബിൽ അഹൂബിന്റെ മകനായ അഹീമേലെക്കിന്റെ അടുത്ത് സൗലിന്റെ പുറത്തു നിന്നിരുന്ന ഏദോമിയനായ ഗോമേഷ് വന്ന് പറയുകയാണ്, നോബില് അഹൂബിന്റെ മകനായ അഹീമേലെക്കിന്റെ അടുക്കൽ ഇശായുടെ മകൻ വന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. ഞാൻ നേരത്തെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ഓർത്ത് കാണുമായിരിക്കും ഞാൻ പറഞ്ഞത്, ഈ അഹീമേലെക്കിന്റെ അടുത്ത് അപ്പം ഭക്ഷിപ്പാനായിട്ട് ദാവീദ് വന്നപ്പോൾ അവിടെ പ്രധാനത്തിൽ അടച്ചിട്ടിരുന്ന ഒരു വ്യക്തിയെ, ദൈവസന്നിധിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഒരു പരാമർശം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അയാളെ പറ്റിയാണ് വീണ്ടും ഇവിടെ പരാമർശിക്കുന്നത്. പ്രധാനത്തിൽ അഹീമേലെക്കിനോട് ദാവീദ് സംസാരിക്കുന്നതൊക്കെ ഈ അവിടെ നിന്നുകൊണ്ട് ഈ അടച്ചിട്ടിരുന്ന മുറിയിൽ ഈ ഇദ്ദേഹം കാണുകയാണ്. ഇദ്ദേഹം സൗലിന്റെ ആളാണ്. ഇന്ന് സൗലിനോട് പറയുകയാണ്, അഹീമേലെക്കിന്റെ അടുക്കൽ ഇശായുടെ മകൻ വന്നത് ഞാൻ കണ്ടു. അവന് വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. അവർ ഭക്ഷണ സാധനവും ഫിലിസ്ഥനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ അവിടെ നടന്നതൊക്കെ ഈ മനുഷ്യൻ, ഈ ദുഷ്ടനായ മനുഷ്യൻ സൗലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അഹീമേലെക്ക് പുരോഹിതൻ എന്ന് പറയുന്ന പുരോഹിതൻ നിന്റെ കൂടെ നിൽക്കുന്ന പുരോഹിതനാണ്. പക്ഷെ അവന്റെ ദാവീദിനെ സ്വീകരിക്കുക മാത്രമല്ല, വാസ്തവത്തിൽ അഹീമേലെക്ക് ഈ ദാവീദ് സൗലിന്റെ അടുത്ത് തെറ്റി വന്നതായിട്ടൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല, ഈ പാവപ്പെട്ട പുരോഹിതന്. പക്ഷെ എന്നിട്ടും പറയുകയാണ്, പിന്നെ അങ്ങയുടെ ശത്രുവായ ദാവീദിനെ അങ്ങനെ സ്വീകരിച്ചു, മാത്രമല്ല ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു, അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് മാത്രമേ കഴിക്കേണ്ട അപ്പം എടുത്ത് ഈ ദാവീദിന് കൊടുത്തു, അതുപോലെ തന്നെ ഗോലിയാത്തിന്റെ വാള് എടുത്ത് അങ്ങേ കൊല്ലുവാൻ തക്കവണ്ണം ദാവീദിലേക്ക് കൊടുത്തു. ഇങ്ങനെ കഥ നുണ പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതനുമായിട്ട് തെറ്റിക്കാനുള്ള ദാവീദിനെ പുരോഹിതനെ കുറ്റം വിധിക്കുന്ന ഒരു തലത്തില് ഈ രാജാവിന്റെ അടുത്ത് ഈ മനുഷ്യൻ സംസാരിക്കുകയാണ്. അങ്ങനെ അപ്പം എന്ത് ചെയ്തറിയാവോ, അഹീമേലെക്ക് നോബിലുള്ള സകല പുരോഹിതന്മാരെ പിടിപ്പിച്ചു. അവിടെ ഇങ്ങനെ ചോദ്യം ചോദിക്കാം, അഹീമേലെക്കിനെ ദാവീദുമായിട്ട് സംസാരിക്കുന്നത് ശൗലിനോട് പറഞ്ഞ തെറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പറയുന്നതോട് നമുക്ക് പറയാം അല്ലേ. ഗാദ് ഏദോമിയനായ ഗോമേഷ്, ഏദോമിയനായ ഗോമേഷാണ് അത് പറഞ്ഞു കൊടുത്തത്. ഉടനെ എന്ത് ചെയ്തറിയാവോ, ഈ അഹങ്കാരിയായ ശൗല് അഹീമേലെക്കിനെയും മുഴുവൻ പുരോഹിതന്മാരെ, അഹീമേലെക്കിന്റെ കൂടെയുള്ള 10-80 പുരോഹിതന്മാരുണ്ട്, അവരെല്ലാവരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവരെല്ലാവരും രാജാവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ശൗല് അഹീതുബിന്റെ മകനെ കേൾക്ക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഉടനെ രാജാവ് പുരോഹിത തിരുമേനി അടിയിൽ എന്ന അവസരം പറഞ്ഞു. ശൗൽ അവനോട്, ഇശായുടെ മകൻ ഇന്ന് എനിക്കായി പതിയിരിപ്പാൻ തുനിയത്തക്കവണ്ണം അവൻ അപ്പവും ആളും കൊടുക്കുകയും അവനുവേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്തതിനാൽ നീയും അവനും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയതെന്ന് ചോദിച്ചു. അഹീമേലെക്ക് രാജാവിനോട് പറയുന്നുണ്ട്, തിരുവനത്തിലെ സകല പ്രത്യന്മാരിൽ വെച്ച് ദാവീദിനോളം വിശ്വസ്തനാരുള്ളൂ. അവൻ രാജാവിന്റെ മരുമകനും അവിടുത്തെ ആണവനിലയിൽ ചേരുന്നവനും രാജവാണിയിൽ മാന്യനുമാകുന്നുവല്ലോ. അവന് വേണ്ടി ദൈവത്തോട് ചോദിപ്പാൻ ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. അങ്ങനെയല്ല, രാജാവ് അടിയന്റെ മേലും അടിയന്റെ പിതൃഭവനത്തിന് മേലും കുറച്ചു വന്ന് ചുമത്തരുത്, അടിയൻ ഇതിലെങ്കിലും യാതൊന്നും പറഞ്ഞവനല്ല എന്ന് ഉത്തരം പറഞ്ഞു. കാരണം ഈ പാവപ്പെട്ട പുരോഹിതന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്, എനിക്ക് അറിയാൻ പാടില്ല, നീയും നിന്റെ കൊട്ടാരത്തിലെ ഒരു കൃത്യനല്ലേ, അല്ലെങ്കിൽ ഒരു ഉയർന്ന വ്യക്തിയല്ലേ ദാവീദ്, നിനക്ക് വേണ്ടി സഹായിച്ചവനല്ലേ, മാത്രമല്ല നിന്റെ മരുമകനല്ലേ, നിനക്ക് വേണ്ടി ഗോലിയാത്തിനെ കൊന്നവനല്ലേ. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ അഹീമേലെക്ക് ദാവീദുമായിട്ടുള്ള സൗരന്റെ ബന്ധങ്ങളെ പറ്റിയൊക്കെ പറയും. അതുകൊണ്ടാണ് പിന്നെ ഞാനത് ചെയ്തത്, അല്ലാതെ എനിക്ക് വാസ്തവത്തിൽ നീയും ഇവനും നമ്മുടെ ശത്രുവിനെ പറ്റി ഒന്നും അറിയുകയല്ല. നിഷ്കളങ്കതയോടുകൂടി ഈ പാപ്പ അഹീമേലെക്ക് പുരോഹിതന് ഈ രാജാവിനോട് പറയുകയാണ്. ഉടനെ അഹങ്കാരിയായ രാജാവ് പറയുകയാണ്, അഹീമേലെക്ക് നീ മരിക്കണം, നിന്റെ പിതൃഭവനമൊക്കെയും നീ മാത്രമല്ല നിന്റെ പിതൃഭവനമൊക്കെയും തന്നെ ഇത് കൽപ്പിച്ചു. കാരണം ഒരു ശരിക്കും ഒരു നിഷേധിയായ ഒരു രാജാവ് കൂടുതൽ കൂടുതൽ ക്രൂരതയിലേക്ക് ഈ രാജാവ് കടന്നു വരിക. വാസ്തവത്തിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അല്ലേ. ഈ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് പിന്നെ മനുഷ്യൻ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അല്ലെ. നമ്മൾക്കൊക്കെ ദൈവത്തിന്റെ ആത്മാവുണ്ട് നമ്മളിലൊക്കെ അല്ലേ. നമുക്കൊക്കെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. പക്ഷെ ഈ ദൈവാത്മാവിന്റെ അളവ് കുറയുമ്പോൾ അല്ലെ മനുഷ്യൻ എപ്പോഴാണ് പാപം ചെയ്യുന്നത്? മനുഷ്യന് വത്സരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കുറയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പാപം ചെയ്യാൻ തക്കോടെ നമ്മൾ പ്രേരിതരാകുന്നത്. അത് കുറയാതിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തണമെന്ന് പറയുന്നത്. ഏതൊരു വിഷയ ജീവിതം വെച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നത്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെയൊക്കെ മനസ്സിലാക്കി നോക്കിയാൽ അവര് വളരെ കുട്ടിക്കാലമാകുമ്പോഴത്തേക്ക് അവർക്ക് ദൈവത്തോടുള്ള ബന്ധം എത്ര ആഴമാണ് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പൊ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ 1.5 വയസ്സുള്ള കുഞ്ഞ് അവര് ദൂരം വീതിക്കൊണ്ടിരിക്കുന്ന ആളാണ്.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കുഞ്ഞുങ്ങളും ഇങ്ങനെ ചില മാതാപിതാക്കളൊക്കെ വളരെ സ്നേഹം വളരെ കാര്യമായിട്ട് വളർന്നു. അവരെ ഇന്നലെ പറഞ്ഞതാണ് ഒരു കുഞ്ഞ് എന്റെ ഒരു സ്നേഹിത അച്ഛൻ ഇങ്ങനെ പറയുകയായിരുന്നു, ആ അച്ഛന്റെ പള്ളി വരുന്ന ഒരു ചെറുപ്പം ഒരു കൊച്ചു മകനെ രണ്ടര മൂന്ന് വയസ്സുള്ള അവനെ, അവൻ പള്ളിയിൽ അച്ഛൻ ചൊല്ലുന്ന ഭംഗിയായിട്ട് അവൻ ചൊല്ലും, അച്ഛൻ കാണിക്കുന്ന ആക്ഷനൊക്കെ അവൻ കാണിക്കും. പിന്നെ ഒരു തുണി എടുത്ത് തോളനൊക്കെ ഇട്ടിട്ട് കാപ്പ പോലെ അവനെ കുർബാനയുടെ പാട്ടുകളൊക്കെ പാടും. അപ്പൊ അച്ഛനെ നമ്മൾ അതിശയത്തോട് പറയും എന്ത് പിടിച്ചാണ് ഈ പിള്ളേരെ, അവർക്ക് അതിനോടുള്ള ഈ ആഭിമുഖ്യം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്കിത് അറിയാവുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് തീവ്രതയാണ് കുട്ടിക്കാലത്ത്, ഒരുപക്ഷെ അവർക്ക് അതിന്റെയൊക്കെ അറിയത്തില്ലെങ്കിൽ പോലും അവര ഒരുപക്ഷെ പ്രായമുള്ള ആളുകളോട് കുർബാനയുടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ കുഞ്ഞു ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളത് ഭംഗിയായിട്ട് കാണിക്കും, അതും ഒറ്റ തെറ്റിലാണ് ചില കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്. അപ്പൊ അത്രമാത്രം അവർ അതിനോട് അവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കോ ഈ പള്ളിയിലുള്ള വരവുകളൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടിക്കാലത്ത് ഇത്രയും ഭംഗിയായിട്ട് അറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരു യുവാവിന്റെ കാലഘട്ടം ആകുമ്പോഴത്തേക്ക് അത്രയും പോലും അവർക്കറിയത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവ, ഈ ദൈവിക ആത്മാവിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് കടന്നു വരുമ്പോഴത്തേക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും എന്നെ കാണത്തില്ല. അങ്ങനെ കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുക, പലപ്പോഴും ഈ തെറ്റിലേക്ക്. ഈ സിനിമ എന്ന് പറയുന്നത് ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഒരു സിനിമയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ അതിനെ സത്യമറിഞ്ഞു പോകത്തോളം ഹൃദയത്തിൽ ഒരു ആത്മാവിനെ സജീവ രൂപപ്പെടുത്തിയെടുക്കണം. ശക്തമായ ഒരു ആത്മാവിന്റെ പിന്നെ ഒരു പ്രചോദനം ഉണ്ടാവണം. ആ പ്രചോദനം എങ്ങനെയാണ് ഉണ്ടാവുക? ആ പ്രചോദനം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ ദൈവിക ആത്മാവിന്റെ ശക്തി. അതുകൊണ്ടാണല്ലോ പൗലോസ്ലിഹ തിമോത്തിയോസ് പറയുന്നുണ്ടല്ലോ അല്ലെ, നിന്നിലുള്ള ആത്മാവിനെ ജ്വലിപ്പിക്കണം എന്ന് പറയുന്നത്. ആത്മാവ് എല്ലാവർക്കും ഉണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷെ ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ പ്രാർത്ഥനയിൽ കൂടിയും ആരാധനയിൽ കൂടിയും നിരന്തരമായ ദൈവിക ധ്യാനത്തിൽ കൂടി ബന്ധത്തിൽ കൂടി ഒക്കെ അതിനെ ജ്വലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്, നല്ല പ്രാർത്ഥനയിൽ കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ പിശാചിന് കീഴടങ്ങാത്തവരായിട്ട് നമുക്ക് മാറുന്നത്. അതല്ലെങ്കിൽ പലപ്പോഴും ഈ തിന്മ, ഇവിടെ ശൗല് എന്ന് പറയുന്നത് ദൈവിക അഭിഷേകത്തിന്റെ ഒരു മനുഷ്യന്, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ എന്താ സംഭവിക്കുക? അഹങ്കാരം, ആദ്യമേ അദ്ദേഹം അഹങ്കാരം കാണിച്ചു. ഞാൻ നേരത്തെ സാർ എന്തോ പറഞ്ഞതാണ് എന്താണ് അദ്ദേഹം കാണിച്ച അഹങ്കാരങ്ങൾ എന്നൊക്കെ. ഇല്ല, ആദ്യം ദൈവസന്നിധിയിൽ അർഹിക്കാതെ പ്രവർത്തി ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ തന്നെ അഹങ്കാരത്തിലേക്കാണ് നയിച്ചത്, തന്റെ കുങ്കിലേക്ക്, അത് കൂടുതൽ തന്നെ ദോഷത്തിലേക്ക് നയിച്ചു. പിന്നെ പിന്നീട് ചെയ്യുന്നൊക്കെ ക്രൂരതയാണ്. പിന്നെ ചെയ്ത ക്രൂരത ഒരു ദൈവിക ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന ക്രൂരതയുടെ തീവ്രത അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ചെയ്യുന്ന ക്രൂരതയുടെ തീവ്രത അറിയാതെ പോകുക. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളപ്പോ പറഞ്ഞിട്ടില്ല, ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാം, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു പാപം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് പാപമാണെന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ അക്രമങ്ങളും തീവ്രവാദവും കൊലപാതകവും അസൂയയും പമയും വിദ്വേഷം ഒക്കെ വർദ്ധിക്കുന്നത്. കാരണം ചെയ്യുന്നത് തിന്മയാണെന്നുള്ളതിനെ പറ്റി ഒരു ബോധ്യമില്ലാതെ പോകാന്ന് പറയുന്നത്. അതിന്റെ ഇപ്പൊ പ്രാരംഭം എന്ന് പറയുന്നത് വ്യക്തിപരമായ ദൈവിക ബന്ധം രൂപപ്പെടുത്തിയെടുക്കാത്തതിന്റെ പ്രശ്നമാണ്. അവരുടെ ചെറുപ്പത്തിലെ ആ ഒരു ദൈവിക ബന്ധം ലഭിച്ച ദൈവിക നന്മ ഒട്ടും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഇവിടെ ഓർത്ത് നോക്കിയ ഈ അഹങ്കാരിയായ രാജാവ് പറയുന്നത് ഒരു പുരോഹിതനെ കൊല്ലാനാണ് പറയുന്നത്. അഭിഷേകം ലഭിച്ച പുരോഹിതന് അഭിഷേകം ലഭിച്ചവനാ, ഈ രാജാവിന് അഭിഷേകം ലഭിച്ചവനാ. ഒരിക്കലും ഈ രാജ ഈ പുരോഹിതന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് കൊണ്ടിരുന്നത് തന്നെ ഒരു ഒരു ശരിയല്ലാത്ത പിന്നെ ഒരു തരത്തിലാണ്. ഇവിടെ എന്റെ അടുക്കൽ വരുവി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് തന്നെ തന്റെ അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ഉടനെ ഈ അക്കിമയിലേക്ക് എന്നോട് പറയുന്നത് നീയും നിന്റെ പിതൃഭവനവും മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം വിധിച്ചിട്ട് കൊലപാതകത്തിന് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് എന്നാൽ യഹോവയുടെ 17-ാം വാക്യത്തിൽ പിന്നെ രാജാവ് അരികിൽ നിൽക്കുന്ന അകമ്പടിക്കാരോട് ചെന്ന് യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവിൽ, അവരും നാവികയോട് ചേർന്നിരിക്കുന്നു, അവൻ ഓടിപ്പോയത് അവൻ അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചിട്ടില്ലെന്ന് അവർ കൽപ്പിച്ചു. ആരുടെ പറഞ്ഞത്? തന്റെ അരികിൽ നിൽക്കുന്ന കൂടെയുള്ള പരിചാരകരോട് പറയുകയാണ്, ഈ പുരോഹിതനെയും അവന്റെ കൂടെ ഉള്ള എല്ലാവരെയും കൊല്ലുക, ഒരുത്തിനെ ജീവനോട് വെച്ചേക്കരുത്, അവന്റെ പിതൃഭവനത്തെ കൊല്ലണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദാവീദ് തന്റെ കൂടെ താമസിച്ചതും ഒന്നും എന്നെ അവനെ തക്ക സമയത്ത് അറിയിച്ചില്ല. എന്നാൽ അവിടെ പറയുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമായ ഭാഗമുണ്ട്, എന്നാൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈ നീട്ടുന്നതിന് രാജാവിന്റെ ഭൃത്യന്മാർ തുനിഞ്ഞില്ല. ഈ രാജാവിന്റെ ഭൃത്യന്മാർ എന്നൊക്കെ പറയുമ്പോള് അവരെ പുരോഹിതന്മാരുമായിട്ട് ബന്ധമുള്ള കൂടുതൽ അടുപ്പമുള്ള ഒരു കൂട്ടം ഉയർന്ന ചിന്താഗതിക്കാരാണ്. പ്രത്യേകിച്ച് രാജാവിന്റെ അകമ്പടിക്കാർ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ രാജാവുമായിട്ട് അടുക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കറിയാം പുരോഹിതന്റെ പ്രാധാന്യവും പൗരോഹിതത്തിന്റെ സ്ഥാനമൊക്കെ. ഇത് രാജാവിന്റെ കൽപ്പന ശ്രദ്ധയോടുകൂടി പാലിക്കാൻ നമുക്കാണ് നിയോഗിക്കപ്പെട്ടവരായിട്ട് ഈ അകമ്പടിക്കാര്. രാജാവ് എന്ത് അത്രമാത്രം പരമാധികാരമുണ്ട് രാജാവിന്, രാജാവ് എന്ത് കൽപ്പിക്കുന്നോ അത് മുഴുവൻ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ രാജാവ് കൽപ്പിച്ചിട്ടും ഈ പരിചാരകര് ദൈവത്തിന്റെ പുരോഹിതന്മാരെ തൊടാനായിട്ട് പിന്നെ മടിക്കുകയാണ്, അവര് ഭയക്കുകയാണ്, അവരാരും തുനിഞ്ഞില്ല. രാജാവ് അപ്പോൾ രാജാവ് ദോവേഹിനോട് നീ ചില പുരോഹിതന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞു. ഈ ഗോമേക് എന്ന് പറയുന്നത് ഒരു ശൗലിന്റെ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗോഹയിലും ഒരു ദുഷ്ടനും ഒരു നീചനായ കഥാപാത്രമാണ് ഈ ഗോമേക് എന്ന് പറഞ്ഞ ആള്. ശൗലിനറിയാം ഈ കൂടെയുള്ള പരിചാരകരോ അല്ലെങ്കിൽ അകം പിടിക്കാൻ ചെയ്തില്ലെങ്കിൽ ഈ ഗോമേക് തനിക്ക് വേണ്ടി എന്ത് ജീവൻ തക്കണം വഴിയില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നിട്ട് അവരോട് പറയുന്നത് നീ ചെന്ന് അവരെ കൊല്ലാൻ പറഞ്ഞു. അവിടെ പറയാനുണ്ട് ഏതോമ്യനായ ഗോമേക് അവൻ ഏതോമ്യന ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഗോമേക് ചെന്ന് പുരോഹിതന്മാരെ വെട്ടി കഞ്ഞിനൂൽ കൊണ്ട് ഏകോദരിച്ച 85 പേരെ അന്ന് കൊണ്ടു കളഞ്ഞു. അതിമേലേക്കിനെയും കൂടെയുള്ള 85 പുരോഹിതന്മാരെയും ഈ മനുഷ്യൻ നിഷ്ഠൂരം ചിരച്ഛേദം ചെയ്തതായിട്ടാണ് പറയുന്നത്. പുരോഹിതനായ ഗോപിന്റെ പുരുഷന്മാർ, സ്ത്രീകൾ, ബാലന്മാർ, ശിശുക്കൾ, കാള, കഴുത, ആട് എന്നിങ്ങനെ ആസകലം വാളിന്റെ വാഴ്ത്തലയാൽ അവൻ സംഹരിച്ചു കളഞ്ഞു. എന്നാൽ എത്ര ദുഃഖകരമായ ഒരു കൊലപാതകമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതിന്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കൊലപാതകത്തിന്റെയൊക്കെ ആരംഭവും അതുണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണങ്ങളുടെയൊക്കെ ഉത്ഭവം എവിടെയാണെന്നുള്ളത്. എന്നാൽ അഖൂബീബിന്റെ മകനായ അഹിമേലേക്കിന്റെ പുത്രന്മാരിൽ അബ്യാത്താർ എന്നൊരുത്തർ തെറ്റി ഒഴിഞ്ഞു. ഈ അഹിമേലേക്കിന്റെ പുത്രന്മാരിൽ അബ്യാത്താർ എന്ന് പറയുന്ന ഒരു ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ അവിടുന്ന് തെറ്റി ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെട്ടു. അവൻ ഈ അപകടം മനസ്സിലായപ്പോഴത്തേക്ക് അവർ ദൈവം പറയാൻ ഒരാളെങ്കിലും ബാക്കി വീക്കി എന്ന് പറഞ്ഞതിന്റെ വലിയൊരു ഉദാഹരണമാണ്. ഈ അഭ്യാസാർ എന്ന് പറയുന്ന പുരോഹിതൻ അഹിമേലേക്കിന്റെ മകനാണ്. ആ കൂട്ടത്തിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് ഓടി ഓടിപ്പോ എവിടെയാണെന്നറിയാമോ? ദാവീദിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പം ഇദ്ദേഹത്തിന് അറിയാം ദാവീദ് എവിടെയാണോ പോകുന്നത്. ഷൗല് യഹോവയുടെ പുരോഹിതന്മാരെ എന്ന വിവരം അബ്യാത്താർ ദാവീദിനെ അറിയിച്ചു. ദാവീദ് അബ്യാത്താറിനോട് ഏകോമ്യനായ ഗോമേക് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഷൗലിനോട് അറിയിക്കും എന്ന് ഞാൻ അന്ന് തന്നെ നിശ്ചയിച്ചു. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത് ഈ ഗോമേക് ചെയ്തത്. കാരണം ദാവീദ് ഷൗലിന്റെ അഹിമേലേക്കിന്റെ കൂടെ അപ്പം കഴിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നവനാണ് ഗോമേക്. അവനാണ് ഈ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ദാവീദ് പറയുകയാണ് അന്ന് അവനവിടെ ഉണ്ടായിരുന്നു, അവന് ഞാൻ ഇതൊക്കെ പറയും എന്ന് എന്റെ മനസ്സിൽ ഞാൻ നിരൂപിച്ചതാണ്, അതുപോലെ സംഭവിച്ചു എന്ന് ദാവീദ് പറയുന്നു. നിന്റെ പിതൃഭവനത്തിനൊക്കെയും ഞാൻ മരണത്തിന് കാരണമാക്കിയല്ലോ. ദാവീദ് വളരെ വിഷമത്തോട് പറയുകയാണ് നിന്റെ പിതൃഭവനത്തിനൊക്കെയും ഞാൻ മൂലം മരണത്തിന് ഇരയാക്കേണ്ടി വന്നല്ലോ എന്ന് വിഷമത്തോട് ദാവീദ് പറയുന്നു. എന്നിട്ട് പറയുകയാണ് എന്റെ അടുക്കൽ പാർക്ക ഭയപ്പെടേണ്ട, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്ക് ജീവഹാനി വരുത്താൻ നോക്കുന്നു, എങ്കിലും എന്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് ദാവീദ് രാജാവിന്റെ, ദാവീദ് എന്ന് പറയുന്ന ധീരനായ മനുഷ്യന്റെ ഒരു ശക്തമായ നിലപാടാണ് അവിടെ നമ്മുടെ കാണുക. കാരണം കുളിച്ചും പാപ്പും ഒക്കെയാണ് ദാവീദ് ആ കാലഘട്ടത്തിൽ നടക്കുമെങ്കിലും തനിക്ക് വേണ്ടി മരണപ്പെട്ട ഒരു പുരോഹിതന്റെ മകനോട് ദാവീദ് കൊടുക്കുന്ന ജീവൻ കളഞ്ഞു കൊടുക്കുന്ന ഒരു സംരക്ഷണത്തിന്റെ വാക്ക് അവിടെ കേൾക്കുന്നത്. എന്റെ അടുക്കൽ പാർത്ത ഭയപ്പെടേണ്ട, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, എങ്കിലും എന്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ടാകും എന്ന് പറഞ്ഞു. വളരെ ധീരനായ ഒരു രാജാവിന്റെ വളരെ ധീരതയുള്ള ഒരു വാക്കാണ് ഈ ദാവീദിനെ കൂടി നമ്മൾ അവിടെ കേൾക്കുക. അത് 22 അധ്യായം അവിടെ അവസാനിക്കുകയാണെങ്കിൽ 23 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് കെയിലെ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു സമൂഹത്തെ രക്ഷിക്കുന്നു. ഷൗല് അവിടെ വരുന്നുവെന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ദാവീദ് ഷീഫ് മരുഭൂമിയിലേക്ക് പാർക്കുന്നു. അവൻ വീണ്ടും അവനെ പിന്തുടർന്നു. ദാവീദ് എൻഗദിയിൽ ചെന്ന് പാർക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് 23 അധ്യായത്തിൽ നമ്മൾ കാണുക. ഈ കെയില എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഫിലിസ്തീൻ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത്, കെയില എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ദാവീദുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അവിടെ ഈ പിന്നെ ഫിലിസ്തീൻ യുദ്ധത്തിന് വരുന്നു. അവർ കളകളിൽ കവർച്ച ചെയ്യുന്നു. ഉടനെ ദാവീദിനോട് ആൾക്കാരൊക്കെ വന്ന് അറിയിക്കുന്നുണ്ട് ഈ കെയില എന്ന് പറയുന്ന സ്ഥലത്ത് ഫിലിസ്തീൻ വന്ന് യുദ്ധം ചെയ്യുന്നു, അവരുടെ ആൾക്കാരെയൊക്കെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു. ദാവീദ് അറിവ് കിട്ടുമ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ ഈ ഫിലിസ്തീനെ ചെന്ന് തോൽപ്പിക്കണോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട് ചെന്ന് ഫിലിസ്തീനെ തോൽപ്പിച്ച് കെയ്യിലെ രക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ ദാവീദിന് ഒരു അരുളപ്പാടുണ്ടാകുന്നു. അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ ഞാൻ ഈ കെയ്യിലെ പോയി യുദ്ധം ചെയ്യണോ, അവരെ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ? അവിടെ ദൈവം പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് പോകൂ, നീ അവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദിന്റെ ആളുകൾ അവരോട് നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ട് പാർക്കുന്നുവല്ലോ, പിന്നെ കെയ്യിലയിൽ ഫിലിസ്തീന്റെ സൈന്യത്തിന് നേരെ എങ്ങനെ ചെല്ലും എന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും അപ്പം ഉടനെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് നീ എന്തും മണ്ടത്തരായി കാണിക്കുന്നത്, കാരണം നമ്മൾ തന്നെ ഒളിച്ചും ഭാഗത്തു അവിടെ കഴിയുന്നത്, എന്നിട്ട് നമുക്കെങ്ങനെ ഈ നാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് കഴിയുക? അങ്ങനെ നമ്മളവിടെ ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൗലിന് അറിവ് കിട്ടി ആ വന്ന് നമ്മളെ കൊല്ലും. അങ്ങനെ അപ്പൊ ദാവീദിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ദാവീദ് വീണ്ടും ദൈവസ്ഥാനം ചോദിച്ചു ചോദിക്കുന്നുണ്ട്, യഹോവ അവരോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ നീ? ഉടനെ യഹോവ പറഞ്ഞു എഴുന്നേറ്റ് കയ്യിലേക്ക് ചെല്ലുക, ഞാൻ ഫിലിസ്തീനെ അതിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നു എന്ന് അവന് ചെയ്തു. അങ്ങനെ ദൈവസന്നിധിയിൽ ചോദിച്ചിട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വീണ്ടും ദാവീദ് തന്റെ കൂടെയുള്ളവരെ കൊണ്ട് നേരെ പിന്നെ ഫിലിസ്തീനടുത്തേക്ക് പോകുന്നു. അങ്ങനെ ആ ആളുകളെ മുഴുവൻ പൊരുതി തോപ്പിച്ചുകൊണ്ട് കെയിലെ കെയിലെ നിവാസികളെ രാജാവ് സംരക്ഷിക്കുക, ഈ ദാവീദ് സംരക്ഷിക്കുകയാണ്. ഇത് തന്നെ ഒരു ദൈവത്തിന്റെ കൽപ്പന ആ പ്രതികൂല ഘട്ടങ്ങളിൽ അല്ലേ. ഒരു കാരണം ദാവീദ് രാജാവ് എനിക്ക് ആ ദാവീദിന്റെ മനസ്സാണ് ഞാൻ ഓർക്കുന്നത്. വാസ്തവത്തില് ഇപ്പോഴുള്ള ദയനീയമായ ദൈവം കൂടെ ഉണ്ടായിട്ടും ദാവീദിന്റെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ അല്ലെ. പ്രയ ദയനീയമായിട്ട് ദാവീദ് അവിടെ കഴിയുന്നത്, എന്നിട്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം ദാവീദിന് മടിയില്ലെന്നുള്ളതാണ്. ഞാൻ ഈ വേദഭാഗം ഈ ഭാഗം നമ്മൾ തീരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം തന്നെ ഇത്രയും ശക്തിയുള്ള ദൈവത്തിന് എന്തുകൊണ്ട് ദാവീദിനെ സംരക്ഷിച്ചുകൂടാ, അല്ലെങ്കിൽ ശൗലിനെ കൊന്നുകൂടാതെ? ഇത് നമുക്ക് ഒത്തിരി നമ്മുടെ സംശയം തോന്നുന്ന ഒരുപാട് ചിന്തകൾ ഈ ഭാഗത്തുണ്ട്. വാസ്തവത്തില് ഇത് ഒന്ന് ഈ ശൗല എന്ന് പറയുന്നത് ഒരു ദൈവത്തിന് അഭിഷിക്തം തന്നെയാണ്. നമ്മൾ തുറന്ന് വായിക്കുന്നത് നമുക്കതറിയാം. അപ്പം അയാളെ ഇല്ലാതാക്കാനായിട്ടുള്ള ദൈവത്തിന്റെ പടി, കാരണം വീണ്ടും മനസ്താപത്തിൽ കൂടി ഇദ്ദേഹം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ കറക്റ്റെന്നുള്ളതായിരിക്കാം ദൈവം ചിന്തിക്കുന്നത്. രണ്ട്, ഈ ദാവീദ് പറയുന്ന ഒരു വ്യക്തി ഇസ്രായേലിനെ മുഴുവൻ ഭരിക്കേണ്ട ഒരു വലിയ യോദ്ധാവാകണമെങ്കിൽ അതിന് ചില പ്രിപ്പറേഷൻസ് ആവശ്യമാണ് അല്ലെ, ചില ക്ഷമ ആവശ്യമാണ്, സഹനം ആവശ്യമാണ്, ദൈവത്തിൽ നിന്ന് ബലപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇതിനൊക്കെ ഒരു ക്ഷണം കൂടെ ആയിരിക്കില്ല ദൈവം ദാവീദിന് കൊടുക്കുന്നത്. പക്ഷെ അത് ദാവീദ് അവർക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ദൈവത്തോട് വേണം ദാവീദിന് ചോദിക്കാം, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും യുദ്ധമൊക്കെ ചെയ്തു, ഞാൻ നിനക്ക് ഈ പാടുപെടാൻ പോകുന്നത്, ഈ കെയിലിലെ ആളുകൾ മരിക്കുവോ മരിക്കാതിരിക്കുവോ? ബലിസ്റ്റർ ബലിസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കൂട്ടത്തിൽപ്പെട്ടവരാ അവർ, വേണമെങ്കിൽ കൊന്നുകൊണ്ട് ഞാൻ തന്നെ പുറപ്പെടുന്നത്, എനിക്ക് എന്റെ ആവശ്യമല്ല എന്ന് വേണമെങ്കിൽ ദാവീദിന് ചോദിക്കാം. ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയുടെ തികഞ്ഞ ദൈവാശ്രയ ബോധവും അല്ലെ അയാളിലുള്ള നന്മയുടെ വലിയ ഒരു അടയാളാണ് അവരുടെ കാണുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരെയാണ് ദൈവം പലപ്പോഴും ദൈവത്തിന്റെ ചുമതലകൾക്ക് ഉപയോഗപ്പെടുത്തുക. അതാണ് ഈ ദാവീദിൽ കൂടി നമ്മുടെ കാണുന്ന വലിയൊരു പാഠം അല്ലെ. കാരണം ഇവിടെ പിന്നെ ദാവീദ് തന്നെ സ്വയം രക്ഷയൊക്കെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്നിട്ടും താന് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന് ഇത് ഈ യുദ്ധങ്ങളൊക്കെ യഹോവയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. യഹോവയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം ദൈവം നടത്തുന്നത്, വാസ്തവത്തിൽ ഈ ദാവീദ് നടത്തുന്നത്. എന്നാൽ ദാവീദിന് മാറായിരുന്നു ഇത്രയും കഷ്ടതയൊക്കെ തന്നെ ദൈവത്തിന്റെ പുറകെ എന്നിട്ട് ദാവീദ് പോന്നെ. പക്ഷെ എന്നിട്ടും ഈ കഷ്ടതകളുടെ മധ്യത്തിലുണ്ടാകും. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ദാവീദിനെ പോലുള്ള ഒരു മിടുക്കനായ വ്യക്തിയെ സംബന്ധിച്ചോളം, ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ജീവന് വേണ്ടി ഓടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എന്നിട്ടും ദൈവത്തിന് വേണ്ടി ദാവീദ് ചെയ്യുന്നു എന്നുള്ളതാണ്. പോകട്ടെ, പിന്നെ ആറാം വാക്യം 21 അധ്യായത്തിൽ 6 വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ ഹൈലായിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദുകൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് ഹൈലയിൽ വന്നിരിക്കുന്നുവെന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, വാതിലും ഓടാമ്പിലുള്ള പട്ടണങ്ങളിൽ കടന്നിരിക്കുകൊണ്ട് അവൻ കുറുകിയിരിക്കുന്നു. ശൗല് പറഞ്ഞു, ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു ചെറിയൊരു ഭാഗമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശൗല് പറയുന്ന ഒരു വാക്യമുണ്ട്. ശൗല് പറയുന്ന ഒരു കാര്യമുണ്ട്, ദാവീദ് ഹൈലയിൽ വന്നിരിക്കുന്നുവെന്ന് ശൗലിന് അറിവ് കിട്ടി, ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, വാതിൽ ഓടാമ്പിലുള്ള പട്ടണത്തിൽ കടന്നിരിക്കുകൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു. ശൗല് പറഞ്ഞു, ഇവിടെ ശൗല് പറയുകയാണ് ദൈവം ദാവീദിന് എത്ര വിരോധാഭാസമാണെന്ന് ഓർത്തേക്ക്, എത്ര വൈരുദ്ധ്യമായ ഒരു ആശയമാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇവിടെ ശൗല് പറയുന്നു, ദൈവം ദാവീദിനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഒരു സംഗതിയാണ്. ഈ ചില മനുഷ്യരൊക്കെ ഇത് പറയാൻ പറ്റുന്ന സമയം പോകുന്നറിയാം അല്ലെ. ഈ ചില മനുഷ്യര് ദുഷ്ടന്മാരാണെങ്കിലും അവർ പറയുന്നത്, എനിക്ക് ദൈവം പിന്നെ ദർശനം തന്നു, എന്നോട് ദൈവം രാത്രി പറഞ്ഞു, അതെ ഇങ്ങനെ പറഞ്ഞ മനുഷ്യനെ തെറ്റി ബാഹുബലി ശൗലിനെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ. കാരണം ദൈവം എനിക്ക് അരുളപ്പാട് വന്നു, അല്ലെ ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൂടെയുള്ള നിഷ്കളങ്ക ആൾക്കാരും വിചാരിക്കും, ഓ ശൗലി പറയുന്നതാ ശരി. ഇവിടെ പലപ്പോഴും ഈ ശൗലിന്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും സത്യം മനസ്സിലാക്കാതെ നിൽക്കുന്ന ആളുകളാണ്. അവർക്കൊന്നും അറിയത്തില്ല ശൗലിന്റെ കവറണയെന്നും. ശൗലി പറഞ്ഞു കാരണം ശൗലി പറഞ്ഞു കൊടുക്കുന്ന അറിവേ ഉള്ളൂ ദാവീദിനെ പറ്റി അവർക്കൊക്കെ. നമ്മൾ ചിന്തിക്കാൻ പോകുന്നില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെ. ഇത് നമ്മൾ ഇന്ന് നമ്മൾ കാണുന്ന വളരെ പ്രശസ്തമായ ഒരു സംഗതിയാണ്. ഈ ചില ആളുകളൊക്കെ ആത്മീയമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ട സാധ്യതയില്ലാത്ത കാര്യങ്ങളും ദൈവം ഇന്നലെ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. ഇത് എന്നെ കേൾക്കുന്നത് നിങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ തിന്മ നന്മയുടെ രൂപത്തിൽ വരുമ്പോൾ അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് വളരെ ഒരു ബോധമുണ്ടാവണം. അതില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. ദൈവത്തിന്റെ വഴി അറിയുന്നത് പോലെ തന്നെ പിശാചിന്റെ വഴി നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ല, ദൈവത്തിന്റെ വഴിയെ പോലെ നല്ല വികാതിന്റെ വഴി അറിയണം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. വികാതിന്റെ വഴി വികാതിന്റെ ഗുണം എന്താണെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ജീവിതത്തിൽ തിരിച്ചറിയണം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ദൈവത്തിന്റെ വഴി മാത്രം അറിഞ്ഞാൽ പോരാ. അപ്പൊ ഇവിടെ കാരണം ഇങ്ങനെ ദൈവത്തിന്റെ പേരിൽ പല കപടതകളും നടന്നു. ഇവിടെ ഈ കവല് വളരെ ദുഷ്ടനായ രാജാവാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പിന്നെ എന്താണ്, ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം ഏത് ദൈവമായിരിക്കും ഇവിടെ കവല് ഉദ്ദേശിക്കുന്നത്? അവർ ഉദ്ദേശിക്കുന്ന ദൈവം ശരിക്കും ഇസ്രായേലിന്റെ മറ്റു ദൈവം തന്നെയാണ് വേറെ സംശയമില്ല. പക്ഷെ ആ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃതയും അല്ല ദൈവ സാഹചര്യത്തെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ സമൂഹത്തിലൂടെ കാണുക. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട്. നമ്മളത് വളരെ കാര്യമായിട്ട് തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ പോട്ടെ, അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞ് ശൗല് കൂടെയുള്ളവരെയും കൊണ്ട് വരുന്നു. ശൗല് തന്റെ നേരെ ദോഷം ആലോചിക്കുന്ന ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാഥാറിനോട് യഹോവ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ശൗല് കെയിലയിലേക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിക്കാനായിട്ട് പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയില പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് വളരെ ചിന്തിക്കുമ്പോൾ സംശയം തോന്നുന്ന ഒരു ഭാഗമാണ്. കാരണം ഈ ശൗല് കടന്നു വരുന്നു, ശൗല് കടന്നു വരുന്നു എന്ന് അറിയുമ്പോൾ ഈ കെയില പട്ടണത്തിലേക്കാണ് കടന്നു വരുന്നത് ശൗല് പരിചാരകരെ കൊണ്ട്. ഉടനെ പിന്നെ ഈ ദാവീദ് രാജാവ് പുരോഹിതനെ വിളിച്ചു, കാരണം പുരോഹിതന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ദാവീദിന് അരുളപ്പാട് കേട്ടതുള്ളൂ. ഏപ്പോ ധരിച്ച പുരോഹിതൻ പുരോഹിതനോട് വിളിച്ച് ഏപ്പോത് കൊണ്ടുവന്നിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ ഞാൻ ഈ കൈല പുരുഷന്മാർ ഇവിടെ നിൽക്കണമോ? ഈ കൈല പുരുഷന്മാർ എന്നെ ഒറ്റുകൊടുക്കുമോ? പിന്നെ ശൗല് എന്നെ പിടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നു. അപ്പൊ ദൈവം ഉടനെ പറയുന്നുണ്ട്, അവൻ ശൗല് വരും എന്ന് ഏപ്പോ അരുളം ചെയ്തു. ദാവീദ് പിന്നെയും കെയില പൗരനും കെയില പൗരന്മാർ എന്നെയും എന്റെ ആടുകളെയും ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. അവൻ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് ഏപ്പോ അരുളി ചെയ്തു. രണ്ട് ചോദ്യമാണ്, ഒന്ന് ശൗലും കൂട്ടരും ഇവിടെ ആന്റെ അടുക്കൽ വരുമോ? ഉടനെ ദൈവം പറഞ്ഞു വരും, അവരെന്നെ ഒറ്റുകൊടുക്കുമോ? അവരൊറ്റുകൊടുക്കുമെന്ന് പറഞ്ഞു അരളി ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളം അവന്റെ ആളുകളും കെയിലെ വിട്ട് പുറപ്പെട്ട് തരം കണ്ടിടത്ത് സഞ്ചരിച്ചു. തരം കണ്ടിടത്ത് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ പലയിടത്തും ഒളിവിൽ സൗകര്യപ്രദ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം സൗല് കെയില പട്ടണത്തിൽ വന്നു. ദാവീദ് അവിടെ നിന്ന് നടന്നപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ച് തിരിച്ചു പോവുക. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. ഷീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ എവിടൊക്കെയാണ് നോക്കണം ദാവീദ് രാജാവ് ഓടി ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തി ഓടി നടക്കുന്നത്? അവസാനം ഷീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലമൊക്കെയും സൗല് അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഈ സ്ഥലങ്ങൾ ഈ സമയത്തൊക്കെയും സൗല് ദാവീദിനെ തെരഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ദൈവം ഈ ദാവീദിനെ സൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ദൈവത്തിന്റെ സംരക്ഷണം അവിടെ ദാവീദിന് ഉണ്ടാവുകയാണ്. അത് ദാവീദ് സ്റ്റീഫ് മരുഭൂമിയിൽ കാത്തിലായിരുന്നു. ശൗലിന്റെ മകനായി യോനാഥാൻ പുറപ്പെട്ട കാത്തിൽ ദാവീദിന്റെ അടുക്കിലെത്തി അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ഈ ദാവീദ് രാജാവ് ഈ സ്ഥലത്ത് ഈ ഷീഫ് എന്ന് പറയുന്ന ദുർഗങ്ങളിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യോനാഥാൻ ഈ ശൗലിന്റെ മകനെ കടന്നു വരുന്നു. ആ പറഞ്ഞിട്ട് ദാവീദിനെ ധൈര്യപ്പെടുത്തി, ദൈവത്തിൽ ധൈര്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേൽ രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനായിരിക്കും. അത് എന്റെ അപ്പനായ ശൗല് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. വളരെ ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടെ യോനാഥാന് ശൗലിന്റെ മകനാണ്, പക്ഷേ സത്യത്തിന് നന്മയ്ക്ക് പിന്നാലെ അന്വേഷിച്ചു പോകുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാണ് യോനാഥാൻ. ഞാൻ നേരത്തെ യോനാഥാനെ ഗുണം ഞാൻ പറഞ്ഞതാണ്, ദാവീദിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരു വ്യക്തി. എത്രയോ പ്രാവശ്യം ഈ രാജ്യത്വം സ്ഥിരപ്പെടുത്താൻ വേണ്ട ദാവീദിനെ ഈ യോനാഥാന് കൊല്ലാമായിരുന്നു. കാരണം യോനാഥാന്റെ സ്ഥാനമാണ് ശരിക്കും ദാവീദ് പിടിച്ചെടുക്കുന്നത്. പക്ഷെ അവിടെ ഒക്കെ നന്മയെ ഉയർത്തി കാണിക്കേണ്ട കോണം പിന്നെ സാധിക്കുന്ന ഒരു അടയാളമാണ് ഈ യോനാഥാൻ ചെറുപ്പക്കാരൻ. അവ പറയുകയാണ്, അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ദൈവത്തിൽ ധൈര്യപ്പെടുത്തുക എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പിന്നെ പേര് ദൈവത്തിന്റെ നാമത്തിൽ ഈ ദാവീദിനെ വീണ്ടും ധൈര്യപ്പെടുത്തുക. അപ്പൊ ദാവീദ് എത്രമാത്രം ദൈവത്തോട് ചേർന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാല് ചില നിമിഷങ്ങളിലൊക്കെ ഈ എത്ര മഹത്വമുള്ളവരും ശക്തി കവർന്നു പോകും. അവസരങ്ങളിലാണ് ദൈവാശ്രയ ബോധമുള്ള ആളുകളുടെ കൂട്ടായ ബലം എന്ന് പറയുന്നത്. ഇവിടെ ദൈവാശ്രയ ബോധമുള്ള യോനാഥാൻ ദാവീദിനെ ധൈര്യപ്പെടുത്തുകയാണ്. അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗല് നിന്നെ ഒരിക്കലും പിടിക്കത്തില്ല. നിനക്കൊരിക്കലും ശൗല് ഒരിക്കലും എന്റെ അപ്പൻ ഒരിക്കലും നിന്നെ കൊല്ലത്തില്ല, അങ്ങനെ കഴിയത്തില്ല. നീ ഇസ്രായേൽ രാജാവാകും, നീ ഇസ്രായേൽ രാജാവ്, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് എന്റെ അപ്പനായ ശൗല് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധി, യഹോവയുടെ സന്നിധി എന്നാണ് അവിടെ പറയുന്നത്. എന്താണ് യഹോവയുടെ സന്നിധി എന്ന് പറയുന്നത്? അതും അവിടെ പ്രസക്തമായ ചിന്തയാണ്. നന്മയുള്ള രണ്ട് വ്യക്തികൾ എവിടെ കൂടുന്നുവോ അവിടെ ദൈവത്തിന്റെ സ്ഥാനം. നമ്മുടെ പറയുന്നുണ്ട്, രണ്ട മൂന്നറിഞ്ഞ കൂടിയാൽ അവിടെ ഞാൻ ഉണ്ടാവും. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ നന്മയുള്ളവർ എവിടെ കൂടുന്നുവോ അവിടെ ദൈവത്തിന്റെ സന്നിധിയാണ്. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നന്മയുള്ള രണ്ടുപേര് ദാവീദും യോനാഥാനും ഒരുമിച്ച് കൂടുന്നു. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ആ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ യോനാഥാന് രാജീവ് ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. എന്നിട്ട് തിരിച്ച് ദാവീദ് കാർഷകന് താമസിക്കുന്നു, യോനാഥാൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇനി
നിങ്ങളെ അറിയുക. അങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും ഷൗല് ഇങ്ങനെ അന്വേഷിച്ചു പോകുന്നു. അന്വേഷിച്ചു പോകുമ്പോൾ അവര് തെക്കേ ആരാമായിലെ മാവോ മരുവിലായിരുന്നു. ഷൗലും അവന്റെ പടജനവും അവന്റെ തെരുവാൻ പുറപ്പെട്ടു. അങ്ങനെ ദാവിദ് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോ മരുവിലെ ചേലയിൽ ചെന്ന് താമസിച്ചു. ദാവിദ് കേട്ടപ്പോൾ ഷാവോ മരുഭൂവിൽ ദാവിദിനെ പിന്തുടർന്നു. അങ്ങനെ കുറെ കുറെ സ്ഥലങ്ങളാണ്. അവസാനം എന്ത് ചെയ്യുന്നറിയാം, അവൻ ദാവിദ് ബന്ധപ്പെട്ട് അവരൊരു പർവ്വതത്തിന്റെ ഒരു മലയുടെ അടിവാരത്തിൽ ഈ ഷൗല് വന്നു കൂടുന്നു. അതിനപ്പുറത്ത് ദാവിദും ഉണ്ടെന്ന് ദാവിദ് ഷൗല് മനസ്സിലായി. അങ്ങനെ ദാവിദും ഒരു വഴിക്ക് ഷൗലും ഒരു മലയുടെ രണ്ട് സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് ദാവിദ് നിൽക്കുന്നു, മറ്റേ വശത്തുകൂടി ഷൗല് ഇങ്ങനെ ദാവിദിനെ കൊല്ലാനായിട്ട് കടന്നു വരികയാണ്. ഒരുപക്ഷെ അവിടെ വെച്ച് ഈ ദാവിദിനെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു ഷൗലിന്. കാരണം അങ്ങനെ ദാവിദിനെ പിടിക്കാനായിട്ട് പോകുമ്പോഴാണ് ഒരു ഷൗലിന്റെ അടുത്ത് ഒരു ദൂതൻ വന്നു ചേരുകയാണ്. ദൂതം വന്നിട്ട് പറയുകയാണ്, പിന്നെ ഇസ്രായേൽ ഫെലിസ്ത്യൻ ജനം പിന്നെ നമ്മുടെ ദേശത്തെ ആക്രമിക്കുന്നുണ്ട്, അവര് പിന്തുടർന്നു വരുന്നുണ്ട്, നമ്മളെ പിന്തുടർന്നു വരുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ആ സ്ഥലത്തിന്റെ പേര് സേല ഹമ്മാക്ലോക്കത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. 28-ാമത്തെ വാക്യത്തില് ഫെലിസ്ത്യൻ സൈന്യം നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഷൗല് ദാവീദിനെ അന്വേഷിക്കാത്തക്കുള്ള ശ്രമം അവിടെ നിർത്തി വെച്ചിട്ട് ഈ ഫെലിസ്ത്യരെ തോൽപ്പിക്കാനായിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ദാവീദ് അവിടെ വിട്ട് കയറി പോയി ഏൻ ഗദീലിന്റെ ഒരു ദുർഗങ്ങളിൽ ചെന്ന് താമസിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു വാസ്തവത്തിന് ഷൗല് ദാവീദിനെ പിടിച്ചേരായിരുന്നു, പക്ഷെ ഈ ഫെലിസ്ത്യർ ആ സമയത്ത് ആക്രമിക്കാൻ വന്നതുകൊണ്ട് ദാവീദിനോടുള്ള ശ്രദ്ധ വിട്ടിട്ട് ഫെലിസ്ത്യനെ ആക്രമിക്കാണ്ടക്കോളം ഷൗല് തിരികെ പോയി. ഇത് 26-ാം അധ്യായം നമ്മൾ കാണുന്നത്. വീണ്ടും ഈ ഫെലിസ്ത്യ സമൂഹം പിന്നെ ഫെലിസ്ത്യനെ ദാവീദ് വീണ്ടും ഈ ഷൗല് വീണ്ടും ഓടിച്ചിട്ട് തിരിച്ച് ദാവീദിനെ അന്വേഷിക്കാനായിട്ട് വരികയാണ്. അവൻ ഏങ്കിൽ മരുഭൂമിയിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അങ്ങനെ ഷൗല് പിന്നെ ദാവീദിനെ അന്വേഷിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്നു. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇനി അടുത്തത് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ, അവിടെ ഈ പറയുന്ന എൻഗദി മരുഭൂമിയിൽ ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തി. അവിടെ ഒരു ഗുഹയിലാണ് ദാവീദ് കടക്കുന്നത്. ഉടനെ ഈ ഷൗലും കൂടെയുള്ള ആളുകളും ഒക്കെ അവിടെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്ന് ഇവിടെ ഈ ഗുഹയിൽ പെട്ടിരുന്നു. അപ്പൊ ഷൗലിന് അല്പം ക്ഷീണം തോന്നിയിട്ട് ഈ ഷൗലും കൂടെയുള്ള കുറച്ച് ആളുകൾ അവിടെ കടന്നുറങ്ങി. ഈ ഗുഹയിൽ ആരിപ്പുണ്ട്? ദാവീദ് കൊണ്ട് തന്റെ പരിചാരകരുണ്ട്. നമ്മളിത് വായിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. അപ്പോഴെ ഉടനെ ദാവീദിന്റെ ആളുകൾ അവരോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യാം എന്ന് യഹോവ എന്നോട് അവർ ചെയ്ത ദിവസം ഇതാ എന്ന് പറയുന്നു. കാരണം ദാവീദിന് വളരെ നിങ്ങൾ കേട്ടൊരു ഭാഗമാണ്. ദാവീദ് രാജാവിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇത് ഏറ്റവും സുപ്രധാന ദിവസമാണ്, നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൈവം അവർ ചെയ്ത ദിവസമാണ്, നിനക്ക് ഇപ്പോൾ വേണേ ഷൗലിനെ കൊല്ലാം എന്ന് ദാവീദിനോട്. കാരണം വളരെ ഷൗലിന് കൂടെയുള്ള ആളുകൾ ക്ഷീണിച്ചാണ് കടന്നു തുടങ്ങുക. ദാവീദിന് കൂടെയുള്ള ആളുകൾക്ക് നിഷ്കാരണം ഈ ഷൗലിനെ കൊല്ലാം, കൊന്നു കഴിഞ്ഞാൽ അന്ന് മുതലേ പിന്നെ ദാവീദ് രാജാവാണ്. ഇതിനെ ദാവീദ് ഒന്നും പേടിക്കരുത്. എത്ര നാളുകൊണ്ട് ദാവീദ് അറിഞ്ഞു നടക്കുക, ഓരോ നിമിഷം മതി ഷൗലിന്റെ ശിരസ് വെട്ടിക്കളഞ്ഞിട്ട് ദാവീദിനെ രാജ്യവും രാജാവും മുഴുവൻ പിടിച്ചടക്കാനായിട്ട് കൂടുതലുള്ള ആളുകൾ വളരെ ഫോഴ്സ് അവരെ നിർബന്ധിക്കുന്നുണ്ട്. ദാവീദ് ചെയ്തെന്നറിയാവും. ദാവീദ് എഴുന്നേറ്റ് ഷൗലിന്റെ മേലങ്കിൽ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ഷൗലിന്റെ വസ്ത്രാംഗം മുറിച്ചു കളഞ്ഞതുകൊണ്ട് തിന്നത്തേന്തിൽ ദാവീദിന് മനസാക്ഷി ഒന്ന് കുത്തി തുടങ്ങി. എന്നെ കേൾക്കുന്ന നിങ്ങൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത്, ഒരു ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിന്റെ നന്മ എനിക്ക് നിങ്ങൾക്കൊക്കെ വലിയൊരു പാഠമാണ്. വളരെ ദേഷ്യം ഈ ദാവീദിന് തീർച്ചയായിട്ടും ഷൗലിനോട് കോപമുണ്ട്. വാളും എടുത്തോണ്ട് പോകുന്ന ഷൗലിന്റെ വസ്ത്രത്തിന്റെ അറ്റം ദാവീദ് ഒന്ന് മുറിച്ചെടുത്തു. പക്ഷെ മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ദാവീദിന് അതിഭീകരമായ ദുഃഖമുണ്ടായി. അതിഭയങ്കര പ്രയാസം ദാവീദിനുണ്ടായി, മനസ്താപം ഉണ്ടായി എന്നാ പറയുന്നത്. മനസ്സാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട് എന്തുകൊണ്ടാണ് ഈ ദാവീദിന് മനസ്സാക്ഷി കുത്തുണ്ടായെന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ച് അമർത്തി. ഒരുപക്ഷെ ഈ വേദപുസ്തകത്തിനെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ ദാവീദ് ഷൗലിനെ കുറിച്ച് പറയുന്നത്. അവിടെ ഷൗലിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ച മനുഷ്യനാണ് ഷൗല്. ഇത് വളരെ 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 ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമായത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദൈവത്തിന് വേണമെങ്കിൽ ഒരു നിമിഷം ഷൗലിനെ ഇല്ലാതാക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഷൗലിനെ ഇല്ലാതാക്കാഞ്ഞതെന്ന് അറിയാമോ? ഈ അഭിഷേകം എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഷൗലിലുണ്ട്. ഈ ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, സംശയമൊന്നുമില്ല. അത് കയറി ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഈ അഭിഷേകം എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഷൗലിന്, അഭിഷേകം ലഭിച്ചവൻ, ദൈവത്തിന് അഭിഷേകം ലഭിച്ചവനാ, ആ അഭിഷേകം മാറ്റിക്കളയാനൊക്കത്തുള്ള അതൊന്നും ഷൗലിലുണ്ട്. ആ അഭിഷേകം നിലനിൽക്കുന്നിടത്തോളം കാലം ഷൗല് അഭിഷേകമുള്ളവനാ.
ശൗലിനെ ബഹുമാനിക്കണം. അത് ദാവീദിനെ അറിയാം, അത് ദാവീദിനെ അറിയത്തുള്ളൂ. കാരണം എന്തുകൊണ്ടറിയാമോ, ഈ ദാവീദ് അഭിഷേകം ലഭിച്ചവനാ. അപ്പൊ അഭിഷേകം ലഭിച്ചവനെ അഭിഷേകം ലഭിച്ചവന്റെ വാല്യൂ മനസ്സിലാക്കത്തുള്ളൂ. നമുക്കറിയാം ഓരോ ഇന്ന് ഈ മനുഷ്യന് ഈ നമ്മുടെയൊക്കെ സഭയാണെങ്കിലും ഈ പണവും അഹങ്കാരവും സ്ഥാനമാനവും ഒക്കെ വർദ്ധിച്ചപ്പോൾ തിരുവേരിമാരെ പോലും ചോദ്യം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ അഹങ്കരിക്കുന്നുണ്ടല്ലേ. നമ്മൾ വളരെ ചിന്തിക്കും, ദൈവത്തിന്റെ അഭിഷിക്തനെ ചോദ്യം ചെയ്യാൻ ശിക്ഷിക്കാൻ നീ ആര് എന്നുള്ള അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ദാവീദ്. കാര്യം ഈ രാജാവിന്റെ തെറ്റും പിന്നെയും കുറവുകളും ഒക്കെ ഉണ്ട്, ദാവീദിനെ രാജാവിന് ദൈവം ശിക്ഷിച്ചോളൂ, പക്ഷെ മനുഷ്യരെ ശിക്ഷിക്കാനുള്ള അവകാശം അഭിഷിക്തർക്കോടും കുറച്ച് അഭിഷിക്തർക്കോടും ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ലെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ അവരെ വളരെ കാര്യമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തൊരു ഭാഗമായത് നമുക്ക് ദേഷ്യം വരുമ്പോൾ ചീത്ത വിളിക്കേണ്ടവരല്ല ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ചവർ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം കൂടുതൽ ശിക്ഷ അവർക്ക് കിട്ടും, സംശയമൊന്നുമില്ല. അതിനകത്ത് ദൈവം ശിക്ഷിക്കും, പക്ഷെ അവരെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിനാണ്. അവരെ നമ്മൾ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ ശിക്ഷ നമുക്ക് ലഭിക്കും, യാതൊരു സംശയമില്ല. അതിനകത്ത് അതാ ദാവീദ് ഇവിടെ നമ്മൾ പറയുന്നത്. ദാവീദ് എത്ര നാളുകൊണ്ട് അലഞ്ഞു നടക്കുക എന്നറിയാമോ, രക്ഷപ്പെട്ട് നടക്കുക, വീടും അപ്പനെ അമ്മയെ അപ്പനെ അമ്മയെ കൊണ്ട് പണ്ടെടുത്ത് വാർത്തിച്ചു, രാജ്യം പോയി, തന്റെ സ്ഥാനം കൂങ്ങി, തന്റെ ജീവനോട് ഭീഷണിയായിട്ട് തന്റെ കൂടെ തന്നെ സഹായിച്ചവരെ എല്ലാം കൊന്നു. ഇത്രമാത്രം പീഡനത്തിൽ കൂടെ രാജാവ് ഈ ദാവീദ് പോകുന്നത്. ഒരു നിമിഷം മതി ദാവീദ് ഈ രാജാ ഈ ശൗലിനെ കൊല്ലാനായിട്ട് ദാവീദ് ചെയ്യുന്നില്ല. കാരണം എന്നറിയാമോ, ഈ അഭിഷേകം ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് നമ്മുടെ സഭയില് നമുക്കറിയാം ഈ പുരോഹിതൻ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പുരോഹിതനോ മേൽപ്പട്ടക്കാരനോ തെറ്റ് ചെയ്യുമ്പോൾ സഭയ്ക്ക് അവരെ മുടക്കാം, അവരെ മുടക്കാം, പക്ഷെ അവരുടെ പത്തത്തൊക്കെ തിരിച്ചെടുക്കാനൊക്കത്തില്ല. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ തിരുമേനിക്ക് തിരുമേനിക്ക് രാജേഷത്തിനെ മുടക്കാം, സഭയിൽ മുഴുവൻ കൽപ്പന ചെയ്യാം രാജേഷത്തിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇനിയും മുതൽ ആത്മീയ കാര്യങ്ങളിൽ നിന്നൊക്കെ അച്ഛനെ ഞാൻ വിടർത്തിയിരിക്കുന്നു, അച്ഛനെ ഞാൻ മുടക്കിയിരിക്കുന്നു എന്ന് പറയാം. സംശയമൊന്നുമില്ല, മുടക്കുക തന്നെയാ. പക്ഷെ എന്നിലുള്ള പത്തപ്പത്തെ എടുക്കാനായിട്ട് കഴിയത്തില്ല. അത് ഒരിക്കൽ ലഭിച്ചതാ, അത് പട്ടം എന്ന് പറയുന്ന അത്രമാത്രം വിലയേറിയൊരു സംഗതി. അഭിഷേക് ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് അത് ആർക്കും തന്നെ എടുത്തു കളയാനുള്ള ആർക്കും എടുത്തു കളയാനൊക്കത്തില്ല. ദൈവത്തിന് ബാധിക്കും, പക്ഷെ മനുഷ്യർക്കാർക്ക് എടുത്തു കളയാനൊക്കത്തില്ല. അത് ഒരിക്കൽ കിട്ടിയ നല്ലവരം ഒരിക്കലും തോന്നത്തില്ല. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും, പക്ഷെ ശിക്ഷ അതിനനുസരിച്ച് ഒരുപാട് കിട്ടും. പക്ഷെ ഈ അഭിഷേകം അതൊരിക്കലും അത് ദൈവാത്മാവ് വന്നു പോയി ഒക്കെ ഇരിക്കും, പക്ഷെ ഈ അഭിഷേകം എന്ന് പറയുന്നത് അത് വ്യക്തിയാണ്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ദാവീദ് ഈ ശൗലിനെ കൊല്ലാനായിട്ട് ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നിട്ട് അത് ചെയ്യാതെ പോയത്. അത് ഒത്തിരി വളരെ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഞാനത് സമയത്തിന്റെ പരിമിതിയോട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൂടെ ശൗലിനെ കൊല്ലണം എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ദാവീദ് ശാസിച്ച് അവരെ നേരെയാക്കി അവരെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചു. ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ എഴുന്നേറ്റ് ദാവീദിനോട് ദാവീദ് പിന്നെ ശൗൽ എഴുന്നേറ്റു, ദാവീദ് എഴുന്നേറ്റു, രണ്ടുപേരും പരസ്പരം കാണുകയാണ്. ഈ ദാവീദ് പറയുന്നുണ്ട്, അല്ലയോ ശൗലെ രാജാവെ, അന്ന് ആരെയാണ് അന്വേഷിച്ച് നടക്കുന്നത്? അത്രയും ക്രൂരത ചെയ്തിട്ടും ക്ഷമയോടും സ്നേഹത്തോടും പറയുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ദാവീദ് കാണുന്നത്. പിന്നെ നീ അവിടുന്ന് ആരെയാണ്? ഒരു ഒരു പുഴുവിനെയല്ലേ, ഒരു കൃതിയല്ലേ എന്ന് പറഞ്ഞാൽ സ്വയം ദാവീദ് തന്നെ താഴ്ത്തുകയാണ്. ഇത്രയും ചെറുത്ത് മനുഷ്യനെയാണോ ഇത്രയും വലിയ രാജാവ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നത്? ഞാൻ എന്തോ നിന്നോട് ചെയ്തു, ഞാൻ എന്തോ ഉത്തരവാദിത്തം ചെയ്തു, നിനക്ക് വേണ്ടി നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ അതുകൊണ്ട് നീ എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാനായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ശൗലിന്റെ മുമ്പാകെ പോയി ദാവീദ് സംസാരിക്കുകയാണ്. എന്നാൽ എന്റെ കയ്യിൽ നിന്റെ മേൽ വീഴുകയില്ല, ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്, ആരെയാണ് പിന്തുടരുന്നത്, ഒരു ചപ്പമായയാണോ, ഒരു ചെല്ലനെയല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ദാവീദ് തന്നെ തന്നെ ശൗലിന്റെ മുമ്പാകെ താഴ്ത്തുകയാണ്. ദാവീദ് ശൗലിനോട് ഈ വാർത്ത സംസാരിച്ചതിന് ശേഷം ശൗലും എന്റെ മകനെ ദാവീദെ ഇത് നിന്റെ ശബ്ദം എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു. അവിടെ ശൗലും പൊട്ടിക്കരയാട്ടോ. പക്ഷെ ഈ ശൗലിന്റെ കാര്യത്തിൽ നിന്ന് ഒരു ആഴമില്ല. പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്, പിന്നെ നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് പകരം നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു, യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറേയും നീ എന്നെ കൊല്ലാൾ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്ത ഇന്ന് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ നീ രാജാവാകും, ഇസ്രായേലിന്റെ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകും എന്ന് ഞാൻ അറിയുന്നു, ആകിയാൽ നീ എന്റെ ശേഷം എന്റെ സന്തതിയെ നിർബന്ധമാക്കി എന്റെ പേർ എന്റെ പിതൃഭവനത്തിൽ നിന്ന് മായിച്ചു കളയില്ലെന്ന് യഹോവയുടെ നാമം സത്യം ചെയ്യുക എന്ന് പറഞ്ഞ് ഇവിടെ രാജാവ് സത്യം ചെയ്യുകയാണ്. ഇവിടെ ശൗലിന് അറിയാം രാജാവ് ദാവീദ് എന്തായാലും രാജാവാകുന്നുള്ള ഉറപ്പാണ്. കാരണം അത്രമാത്രം നന്മയുള്ള വ്യക്തിയാണ് രാജാവ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ രാജാവാകുമ്പോൾ എന്നെയും എന്റെ 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 മക്കളെയും പല സന്തതി പരമ്പരയൊക്കെ നീ സ്നേഹിക്കണം കരുതണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ദാവീദ് രാജാവിനെ അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം മാത്രത്തിലൊരു വെറും ഒരു നരിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഇത് ആഴമായ സ്നേഹത്തോട് പറയുന്നൊന്നുമല്ല, നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു,
ഷൗൽ അരമനയിലേക്ക് പോയി. ദാവീദും അവന്റെ ആളുകളും ദുർഗത്തിലേക്ക് പോയി. അങ്ങനെ 24 അധ്യായം കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞതുകൊണ്ട് 2025 മുതലുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് പറയേണ്ടതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് അനൗൺസ്മെന്റ് ഇതിനോട് ചേർത്ത് പറയുന്നത്, ഒന്ന്, നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ വിവാഹത്തിന്റെ പ്രൊഫൈൽ നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും ആരും ഇതുവരെ നൽകിയില്ല. രണ്ടോ മൂന്നോ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. 8-10 ഇല്ലാതെ നമുക്കത് പിന്നെ അത് നമുക്ക് ഇടാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ മക്കളുടെ കല്യാണമൊക്കെ സമയത്തിന് കഴിഞ്ഞതായിരിക്കും അല്ലേ. ഇനിയും കഴിക്കാനുണ്ടെങ്കിലും സമയമായെങ്കിലും അത് ഇപ്പോഴേ ഇടുകയാണെങ്കിൽ നമുക്കത് അത് ഉപയോഗിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിവാഹത്തിന്റെ നിങ്ങൾ പരിചയമുള്ള ആളുകൾ പറയുക. അപ്പൊ വിവാഹപ്രായം ആയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊത്ത് പിന്നെ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ട് മറന്നു പോകാതെ അവരെ പിന്നെ ഈ കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കണം. കാരണം അത് കുറേ 8-10 കിട്ടിയെങ്കിൽ നമുക്കത് വെബ്സൈറ്റിൽ ഇടാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യുക. നോമ്പിൽ എല്ലാവരും നല്ല രീതിയിൽ സമയത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക, ഭക്തിയോടെ നോമ്പ് നോക്കുക. ഇനിയും അടുത്ത ആഴ്ച ഭാവി നോമ്പ് കടന്നു വരികയാണ്. എല്ലാവരും ഭക്തിയോടെ നോമ്പ് നോക്കാം. പണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഏതായാലും ഇത്രയും നേരം എന്നെ സമീപിച്ചിരുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷാപ്രദങ്ങളെ മറച്ചുകൊള്ളണമേ. ശുഭങ്ങളെ വെക്കണമേ. ദൈവരുടെ തലവുകളുള്ള ദൈവത്തിന് ഇത്രയും കഴിഞ്ഞാൽ മറച്ചുകൊള്ളണമേ. സമയം ഇതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകദാനപുത്രനും വരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവും എല്ലാവരുടെ മേലും കൊണ്ടായിരിക്കണമേ. നാളെ പതിവ് പോലെ നമ്മുടെ പി സി യോഗത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അത് എല്ലാവരും കേൾക്കണം. നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ്സുകളൊന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ചുമ്മാ ഒരു കഥ പോലെ വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പിന്നെ സ്ട്രെസ് ചെയ്യുന്ന ഒന്നിന് കാര്യങ്ങൾ മാത്രമേ സ്ട്രെസ് ചെയ്യുന്നുള്ളൂ. കേൾക്കുമ്പോൾ ചില ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. അധികം നമുക്ക് ആഴമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് എങ്കിലും ചില ഭാഗങ്ങളൊക്കെ സാധാരണ അർഹിക്കുന്നതാണ്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുക. ഇതിലും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നമ്മൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. എന്തെങ്കിലും വേറെ അനൗൺസ്മെന്റ് ഉണ്ടോ ജിജി? പറയാനല്ലോ അല്ലെ. അതുപോലെ നമുക്ക് അറിയാം നമ്മുടെ ഈ അരമന പണിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് അതിന്റെ ചാപ്പൽ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്നായിട്ട്. ചിലരൊക്കെ ചില സംശയങ്ങളൊക്കെ നമ്മളതൊന്നും ആവശ്യം. നമ്മൾ നന്മയോട് ചിന്തിച്ചു കഴിഞ്ഞാൽ നന്മയ്ക്ക് അത്യന്തിക വിജയം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ബോധത്തോടുകൂടി ചെയ്യാവുന്ന സഹായമൊക്കെ നമ്മുടെ ചെറിയ സഹായം വലിയ സഹായമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യണം. ശാന്തമാവൊക്കെ അല്ലെങ്കിൽ ജിജിയൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഡാലസിലെ ഇവിടെ ഒരു ചെറിയ പള്ളിയാണ് സെന്റ് പോൾസ് പള്ളി, കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ കഴിഞ്ഞ മീറ്റിംഗാണ് നടത്തിയപ്പോൾ ആ പള്ളിയിലെ ആളുകൾ സിക്കിടും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ ഉണ്ടാക്കി ഫെയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് ബഹുമാനം തോന്നി അവിടുത്തെ അച്ഛനോടും ആളുകളോടും. ഒരു ചെറിയൊരു കുറച്ച് മെമ്പേഴ്സുള്ള പള്ളിയായിട്ടും അവർ കാണിക്കുന്ന താല്പര്യം വലിയൊരു മാതൃകയാണ്. ഞാൻ അവരോട് പറയുകയും ചെയ്തു. അങ്ങനെയുള്ള പള്ളിക്കാരൊക്കെ കൊച്ചുപള്ളിയായിട്ട് പോലും അത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ ഒരു സംഗതിയായിട്ട് ചെയ്താലും അത് വലിയൊരു കാര്യമായിട്ടാണ് നമുക്കുണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.